നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരുവചനത്തിന് മുൻപാകെ ഒരു നിമിഷം നടക്കാം. ദയവരുന്ന ഒരു നിമിഷം തിരുമുഖത്തേക്ക് നോക്കുമോ? ഞങ്ങളുടെ പിതാവേ, അങ്ങ് മഹത്വമുള്ളവനായി വാഴുന്നുവല്ലോ. എക്കാലത്തും അവിടുന്ന് ദൈവാദി ദൈവമാകുന്നു. അവിടത്തേക്ക് അങ്ങയുടെ ജനത്തോട് അരുളപ്പാടുണ്ട്. ഞങ്ങളെ ഓരോ സന്ദർഭങ്ങളിലും സന്ദർശിച്ചിട്ടുള്ള ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളെ സന്ദർശിക്കാൻ അങ്ങ് ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് മഹത്വത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് തുടരണമേ. ഞങ്ങളുടെ ശരീരങ്ങളിലേക്കും ഞങ്ങളുടെ ആത്മാക്കളിലേക്കും അവിടുത്തെ കൃപയുടെയും അവിടുത്തെ അനുഗ്രഹത്തിന്റെയും വ്യാപാരം ഇന്ന് രാത്രി അവിടെ നിന്ന് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുമുൻഭാഗം വന്നിരിക്കുന്ന അടിയങ്ങളെല്ലാം അങ്ങേക്കറിയാമല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിലവാരങ്ങളും അങ്ങേക്കറിയാം. ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങേക്കറിയാം. ഇന്ന് രാത്രി അതിന്റെ നടുവിൽ ഞങ്ങളോട് പറയാനുള്ളത് അങ്ങ് ഞങ്ങളോട് പറയണമേ. അവിടുത്തെ വചനമായിട്ട് തന്നെ അത് ഇന്ന് രാത്രി ഞങ്ങളുടെ അടുക്കലേക്ക് വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവശബ്ദം ഇന്ന് രാത്രി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തത്തക്കവണ്ണം ഞങ്ങളോട് അരുളി ചെയ്യണമേ. വചനത്തിന് കീഴ്പ്പെടാൻ ഇന്ന് രാത്രി ഞങ്ങളെ അവിടുന്ന് പ്രാർത്ഥ്യപ്പെടുത്തണമേ. അവിടുന്ന് കൃപ ഞങ്ങളോട് കൂടിയിരിക്കണമേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ഇന്ന് രാത്രി സൗഖ്യവും വിടുതലുമായി കുമാറാകണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ വിശേഷാൽ ഇന്ന് രാത്രി അവിടുത്തെ കരം വയ്ക്കണമേ. അവിടുത്തെ സന്ദർശനത്താൽ ഞങ്ങളെ ഇന്ന് രാത്രി സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. രാത്രി നിങ്ങളോട് പങ്കിടുവാൻ എനിക്ക് ദൈവാത്മാവിന്റെ നിയോഗമുള്ള ഒരു ദൈവവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യമാണ് നിങ്ങളുമായി പങ്കിടാൻ എനിക്ക് ഇന്ന് നിയോഗമുള്ളത്. 2:17 വായിച്ചുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നിയോഗമുള്ള ആലോചന നിങ്ങളോട് ഞാൻ പറയാൻ തുനിയുന്ന വെളിപ്പാട് പുസ്തകം 2:17 വാക്യം.
ആത്മാവോട് പറയുന്നത് എന്നുള്ള ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും, ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും.
ദൈവം ഈ വചനത്തിന്റെ കേൾവിയാൽ ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുക്രിസ്തു നേരിട്ട് അവിടുത്തെ സഭയിൽ വന്നിട്ട് ഓരോ സഭകളെക്കുറിച്ചും പരിശോധിച്ച് പറയുന്ന റിപ്പോർട്ടും അവിടുത്തെ വിശദീകരണവുമാണ് ഈ 2-3 വെളിപ്പാട് പുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. സഭയെല്ലാം സ്ഥാപിച്ച് സഭയ്ക്ക് ഉപദേശമൊക്കെ കൊടുത്ത് പോയ ക്രിസ്തു, നെപ്പോസൽമാർ മുഖാന്തരം പിന്നെ അതിനെ ആവർത്തിച്ച് പറഞ്ഞ കർത്താവ്, ഇതെല്ലാം അനുസരിച്ചാണോ ഈ ആളുകൾ പോകുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി നേരിട്ട് ഒന്ന് സന്ദർശിക്കുന്ന സന്ദർശനമാണ് വാസ്തവത്തിൽ ഈ 3 കാണുന്നത്. അങ്ങനെ ആ വ്യക്തിപരമായ പരിശോധനയിൽ അവരെ കണ്ടിട്ട് അവരെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ ഈ 2 നിറഞ്ഞിരിക്കുന്നു. എല്ലാ ദൂതുകളിലും കാണുന്ന ഒരു പ്രത്യേക പ്രസ്താവനയാണ് ഇവിടെ വായിച്ചു കേട്ട 1 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആർക്കെങ്കിലും ചെവിയില്ലെന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, എല്ലാവർക്കും ചെവിയുണ്ട്. എന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സുള്ളവൻ ദൈവം പറയുന്നത് അംഗീകരിക്കട്ടെ. ഈ വാക്കുകൾ ഒരു വിധത്തിൽ വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്തുവിന്റെ നേരിട്ടുള്ള വാക്കുകളാണ് ഈ 1 കാണുന്നത്. നേരിട്ട് ക്രിസ്തു പറയുന്നതാണ്. ബാക്കി പുസ്തകങ്ങളിൽ കാണുന്ന അപ്പോസ്തലന്മാരുടെ പ്രസ്താവന ദൈവനിശ്വാസ്യമാണ് എന്നത് പരമാർത്ഥം. ദൈവം അവർക്ക് കൊടുത്ത പ്രേരണ അനുസരിച്ചും അവർക്ക് കിട്ടിയ ഇൻസ്പിറേഷൻ അനുസരിച്ചുമാണ് അവരെല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ 2 ക്രിസ്തുവിന്റെ നേരിട്ടുള്ള വാക്കുകളാണ് കേൾക്കുന്നത്. Christ directly speaking to the churches. അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടും പറയുകയാണ്, എങ്കിലും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ക്രിസ്തു നേരിട്ട് പറഞ്ഞാൽ പോലും ആ ക്രിസ്തുവിന്റെ സഭയിലുള്ള എല്ലാവരും കേൾക്കും എന്ന് ദൈവത്തിന് തന്നെ ധാരണയില്ല. ഇത് സഭകളോട് പറയുന്നതാണ്, പൊതുലോകത്തോട് പറയുന്നതല്ല. അപ്പോ ഈ സഭയുടെ നായകൻ ക്രിസ്തുവായിട്ടും അതിന്റെ അരുളപ്പാട് കൊടുക്കാൻ അധികാരമുള്ളവൻ ക്രിസ്തുവായിട്ടും അവിടുത്തെ ശബ്ദത്തിന് പോലും എല്ലാവരുടെയും ഇടയിൽ പ്രവേശനമില്ല. ആ ശബ്ദത്തിന് തുറന്നിരിക്കുന്ന കാതുകൾ ഉണ്ടാവും, ആ ശബ്ദത്തിന് അടഞ്ഞിരിക്കുന്ന കാതുകളും ഉണ്ടാവും. അതുകൊണ്ട് ഓരോ സഭയോടും പറയുമ്പോൾ പറയാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് പറയാനുള്ളത് ദൈവം വിളിച്ചു പറയും.
ദൈവത്തിന് പറയാനുള്ളത് പറയാൻ ദൈവം മനുഷ്യരെ നിയമിച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സംസാരങ്ങൾ വരുമ്പോ സ്വീകരിക്കാൻ മനസ്സുള്ളവർ അംഗീകരിച്ചുകൊള്ളട്ടെ. അവിടുത്തെ ആ പ്രയോഗം ഒന്നുകൂടെ നോക്കിയാൽ, ഹി ദാറ്റ് ഹാസ് എൻ ഇയർ ലെറ്റ് ഹിം ഹിയർ വാട്ട് ദ സ്പിരിറ്റ് സേസ്. കേൾപ്പാൻ ചെവിയുള്ളവൻ എന്ന ഏക വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഈ സഭ എന്ന ഈ വലിയ കമ്മ്യൂണിറ്റിയിൽ, സമൂഹത്തിൽ, സഭയെല്ലാം കൂടി ഇന്നത്തെ പലയിടത്തെ സമ്പ്രദായം പോലെ ഒരു വോട്ടിട്ട് ജനറൽ ബോഡി കൂടി ഒരു തീരുമാനമെടുത്തിട്ട് എന്ന് തീരുമാനിക്കാൻ പോകുന്നില്ല. അല്ല, അങ്ങനെ വോട്ടിടയിൽ ഉണ്ടായാൽ ഒരു സഭയും ഇതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഉത്തരവാദിത്വം വ്യക്തികളുടെ മേൽ ആണ് ദൈവം ഏത് കാലത്തും ഭരമേൽപ്പിക്കുന്നത്. വ്യക്തിപരമായിട്ടാണ് വചനത്തോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്. വചനം സ്വീകരിക്കേണ്ടത് വ്യക്തിപരമായിട്ടാണ്. സാമൂഹികമായ ഒരു ചിന്തയിൽ കാര്യങ്ങളെയൊക്കെ ഒതുക്കി നിർത്താൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ദൈവം ഓരോ മനുഷ്യരെയും റെസ്പോൺസിബിൾ ആക്കി നിർത്തിയിട്ട് പറയുകയാണ്, ഇഫ് യു ആർ വില്ലിംഗ് ടു ലിസൺ ടു ദ ഹോളി സ്പിരിറ്റ്, ടു ക്രൈസ്റ്റ്, ഡു ലിസൺ. Whoever is responsive to the word, let him be responsive. Whoever is open to God, let him open up himself and accept the word. ഇന്ന് രാത്രിയും ഈ കൂട്ടത്തോടും ദൈവത്തിന് പറയാനുള്ളത് അതാണ്. ഇതിനകത്തും ഇന്ന് രാത്രി കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ, അംഗീകരിക്കാൻ മനസ്സുള്ളവൻ അംഗീകരിക്കട്ടെ. ഞാൻ ആരുടെയെങ്കിലും മേൽ റെഫറൻസിന് പറയുകയല്ല, ദൈവത്തിന്റെ വചനം അങ്ങനെയാണ്. അടുത്തിരിക്കുന്ന ആൾ ആത്മീകമായി ഇന്ന് രാത്രി ചലിച്ചാലും ചലിച്ചില്ലെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന ബാക്കിയുള്ള ആളുകൾ ദൈവവചനത്തോട് റെസ്പോണ്ട് ചെയ്താലും ഇല്ലെങ്കിലും യു ക്യാൻ പേഴ്സണലി റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്. വ്യക്തിപരമായി നിങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവവചനത്തോട് റെസ്പോണ്ട് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തെ വ്യക്തിപരമായി നിങ്ങൾക്ക് പരിശോധിക്കാം. വ്യക്തിപരമായി ദൈവശബ്ദത്തിന് ഇന്ന് രാത്രി കീഴടങ്ങിക്കൊടുക്കാം. രാത്രി തുറന്ന ഒരു ഹൃദയം ദൈവം വാസ്തവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുമാറാകട്ടെ. എനിക്കിന്ന് രാത്രി നിശ്ചയമായും ഒരു പ്രവാചക വാക്കാണ് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്. ദൈവനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയും അതാണ്. ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ ദൈവം എന്നെ വ്യക്തിപരമായി വ്യക്തമായി ചില കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്നതിനാലാണ് ഈ പുൽപ്പറ്റിൽ ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയുവാൻ എനിക്ക് പരിശുദ്ധാത്മാവ് നിയോഗം നൽകിയിട്ടുള്ള പ്രവാചക വാക്ക് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാൻ തുനിയുന്നു. ഇവിടെ വായിച്ച ഈ ഭാഗത്ത്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും എന്ന് പറയും. ഈ പുസ്തകത്തിലെ ഈ രണ്ട് അധ്യായങ്ങളുടെയും ഒരു പ്രത്യേക സ്വഭാവമാണ് ഏത് സഭയോടും പറയുന്ന ദൂതിൽ ഒടുവിലത്തെ ഭാഗം, ഇറ്റ്സ് എ പ്രോമിസ് ടു ദ വിക്ടേഴ്സ്. ഏത് സഭയോട് പറഞ്ഞാലും ഒടുവിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നു, ജയിക്കുന്നവന് ദൈവം എന്തൊക്കെയോ കൊടുക്കും എന്ന്. എല്ലാ സഭകളോടും അവ പറയുമ്പോ അത് ഓരോ സഭയോട് വ്യത്യസ്തമായ വാക്കുകളാണ് പറയുന്നത്. കാരണം ഓരോരുത്തരുടെയും സാഹചര്യം ഓരോന്നാണ്, ഓരോരുത്തരുടെയും നില ഓരോന്നാണ്, അവരോട് ഓരോരുത്തരോടും ദൈവം ഇടപെടുന്ന രീതിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഓരോ കൂട്ടത്തിനും പ്രത്യേകം പ്രത്യേകം വാക്തത്വങ്ങളും അതിന്റെ വെളിച്ചത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേ അനുഭവമുള്ള എല്ലാവർക്കും ഉണ്ടാവുന്ന വാക്തത്വം അതുമായിരിക്കും. നിശ്ചയമായിട്ടും ഈ ദൂതുകൾ അവർക്ക് മാത്രം പരിമിതമല്ല. ഈ ദൂതുകൾ ഏത് കാലത്തുമുള്ള ക്രിസ്തുവിന്റെ സഭയെ സംബന്ധിച്ചുള്ള ദൈവ സന്ദേശമാണ്. സകല മനുഷ്യരോടുമുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. ക്രിസ്തു നേരിട്ട് ഇന്നും സഭയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇവ. അപ്പോ ജയിക്കുന്നവനുള്ള ഒരു വാക്തത്വം ഇവിടെ കൊടുത്തിരിക്കും. പക്ഷേ ജയം എന്ന് ഇവിടെ പറയുമ്പോൾ പൊതുവായ ഒരു ടേം അല്ല ആ ജയം എന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ജയിക്കുന്നവന് ഈ വാക്തത്വം കിട്ടും എന്ന്. അതായത് ആ ജനത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആ ജനത്തിന് മാത്രമുള്ള സാഹചര്യമല്ല, നമുക്കും അതേ സാഹചര്യം ഇന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ അതിനെ ജയിച്ചാൽ കിട്ടുന്ന വാക്തത്വമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് എന്നതിനാൽ അവരുടെ ആ സാഹചര്യം നമുക്ക് ഒന്ന് പരിശോധിച്ചിട്ട് ഈ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ?
നീ എവിടെ പാർക്കുന്നു എന്നും അത് സാധാരണ സിംഹാസനമുള്ളതാണെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എനിക്കുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല.
മതി, അവരുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലത് അവിടെ പറയുന്നുണ്ട്. പെർഗമോസ് എന്ന് പറയുന്ന പട്ടണത്തിലുള്ള സഭയുടെ ദൂതന്, സഭയ്ക്ക് വേണ്ടി അവിടുത്തെ സഭയുടെ ശുശ്രൂഷകനെ ആ ദൂത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ സഭയോട് പറയുന്ന കാര്യങ്ങൾ അവിടെ കർത്താവ് വരുന്ന ഒരു വിധം അവിടെ പറയുന്നു. മൂർച്ചയേറിയ ഇരുവായി തലവാളുള്ളവൻ അരളി ചെയ്യുന്നത്, അതിനെ ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. വാക്യം 13 അവിടെ വന്നിട്ട് പറയുകയാണ്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും ഞാൻ അറിയും. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ആ കൂട്ടരുടെ സാഹചര്യങ്ങളിൽ ഒന്നതാണ്, അവരുടെ പാർപ്പ് സാത്താന്റെ സിംഹാസനം ഉള്ളടമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. സാത്താന്റെ സിംഹാസനം ഉള്ളടം എന്ന് ഈ കൂട്ടരെ കുറിച്ച് പറയുന്നത് ഒരു ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. പൊതുവെ വേദ പണ്ഡിതന്മാരുടെയിൽ അതിനെക്കുറിച്ച് രണ്ടഭിപ്രായമാണുള്ളത്. ഒന്ന്, ഈ പട്ടണത്തിലെ പ്രധാനപ്പെട്ട ദൈവം, അതായത് ആ ആ സിറ്റിയുടെ പ്രത്യേക ദൈവം എസ്കലാപ്പിയസ് എന്ന് പറയുന്ന ഒരു ദേവനായി, അത് സർപ്പത്തിന്റെ ആകൃതിയിലുള്ള ഒരു ദേവനാണ്. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ സർപ്പം ഏത് സമയത്തും ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ദേവോ. വെളിപ്പാട് പുസ്തകം 12 9 വാക്യത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. 12 വാക്യം, നോക്കുക, അവരുടെ പേരെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. പിശാജ്, സാത്താൻ, മഹാസർപ്പം, എന്നിട്ട് പറയുന്ന പഴയ പാമ്പ്, ഉൽപ്പത്തി പുസ്തകത്തിലെ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുടെ പേരെല്ലാം വിശദീകരിച്ചിട്ട് ഈ മഹാസർപ്പത്തെ ഭാവിയിൽ ഒരു നാളിൽ ഭൂമിയിലേക്ക് തള്ളിക്കളയും എന്ന് പറയും. എനിവേ, അവിടുത്തെ ആ ചിത്രം നോക്കിയാൽ സർപ്പം പിശാചിന്റെ ഒരു ജടാവതാരമാണ് എന്ന് പറയാം. ഇൻ ദ സെൻസ് എ വിസിബിൾ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡെവോ. അപ്പൊ ഈ ദേവൻ പാർക്കുന്ന ഇടത്തെ കുറിച്ച് ആയിരിക്കാം ഇത് റെഫർ ചെയ്യുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. നിങ്ങൾക്കറിയാം പല രാജ്യങ്ങളിലും ഓരോരോ പട്ടണത്തിന് പ്രത്യേകം ദൈവങ്ങളും ഇഷ്ടദേവതകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പട്ടണക്കാർ ദൈവമായി സ്വീകരിച്ചിരുന്നത് ഈ സർപ്പത്തെയാണ്, പിശാചിനെയാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു പട്ടണത്തിലാണ് ഇവരുടെ പാർപ്പ്. പിശാച് ദൈവമായിരിക്കുന്ന പിശാചിനെ നേരിട്ട് അവരുടെ ദൈവമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു പട്ടണത്തിലെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കിയേ. പിശാചിന്റെ എല്ലാ ശാസ്ത്രവും അവിടെ കാണും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏറെക്കുറെ അറിവുണ്ടാവും, കാരണം ഈ രാജ്യത്ത് തന്നെ സൈറ്റൻസ് ചേർച്ചും ഒക്കെ ഉണ്ടല്ലോ. അത് എത്ര വ്യാപകമാണ് എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ ഈ രാജ്യത്ത് താമസിക്കുന്ന ആളല്ല. ഞാൻ വല്ലപ്പോഴും വന്ന് ഒന്ന് പോകുന്ന ആള് എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ പാർപ്പ് ഇന്ത്യയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവും. എന്നാൽ സാത്താൻ പാർക്കുന്ന, പ്രത്യേകിച്ച് അവൻ ഭരിക്കുന്ന ഒരു പട്ടണം അവന്റെ എല്ലാ അശുദ്ധി കൊണ്ടും അവന്റെ എല്ലാ ശാസ്ത്രം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഇടമാവും. പ്രത്യേകിച്ച് ഇവിടെ അതിനെ തലസ്ഥാനം എന്ന വണ്ണം സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ്. സാധാരണഗതിയിൽ എവിടെയെങ്കിലും ക്യാപിറ്റൽ സിറ്റിയിലായിരിക്കും ആ രാജ്യത്തിന് നിയമങ്ങളെല്ലാം മാക്സിമം എൻഫോഴ്സ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യാറുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാവും. എന്നാൽ തലസ്ഥാന നഗരി എവിടെയും ഓർഡർലി ആയിട്ട് പോകണം എന്ന് ഏത് രാജ്യത്തിനും ഏത് സ്റ്റേറ്റിനും നിർബന്ധം ഉണ്ടാവും. കാരണം ഭരണാധികാരികളുടെ ശ്രദ്ധ എപ്പോഴും അവിടെ പതിയും, ബാക്കിയുള്ളിടത്ത് മറ്റോഫീസേഴ്സിന്റെ ശ്രദ്ധയെ പോകുന്നുള്ളൂ. പക്ഷേ ക്യാപിറ്റൽ സിറ്റി എപ്പോഴും അവരുടെ ഭരണാധികാരികളുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽ നിന്നിടമാണ്. അങ്ങനെ ഭരണാധികാരികളുടെ ശ്രദ്ധ എല്ലിടത്ത് ഇറ്റ് ഈസ് മോർ ഓർഡർലി ദാൻ എനി അതർ സിറ്റി ഇൻ ദ സ്റ്റേറ്റ് ഓർ ഇൻ ദ കൺട്രി. അങ്ങനെയെങ്കിൽ പിശാച് തന്റെ ക്യാപിറ്റൽ ആയിട്ട് എടുത്തിരിക്കുന്ന ഈ പറയുന്ന പെർഗമോസ് ബാക്കി എവിടെ പിശാചിന്റെ പ്രവർത്തികൾ നടത്തുന്നതിനേക്കാളും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തികൾ ഈ പട്ടണത്തിൽ നടക്കുന്നുണ്ടാവാം. ലോകം എവിടെയും പിശാച് തന്റെ പ്രവൃത്തി നടത്തുന്നു. പിശാചിന്റെ പ്രവൃത്തിയില്ലാത്ത ഭൂമിയിലെ ഒരിടവുമില്ല. എവിടെയും പിശാച് തന്റെ ഇഷ്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെയും മനുഷ്യരെ അശുദ്ധിയിലേക്ക് നയിക്കാൻ, പാപത്തിലേക്ക് നയിക്കാൻ, ദൈവത്തിങ്ങൾ നകറ്റിക്കൊണ്ടുപോകുവാൻ പിശാച് തന്റെ ഏജന്റന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവന്റെ ഭൂതാത്മാക്കളെ എവിടെയും ആക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പട്ടണത്തിൽ കേന്ദ്രീകൃതമായ സംവിധാനം, വളരെ ശിക്ഷണമുള്ള സമ്പ്രദായം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിശാചിന്റെ ഇഷ്ടം മുഴുവൻ അവിടെ നടത്താൻ, അങ്ങനെ പിശാജ് ഇരുന്ന് അരുളുന്ന വാഴുന്ന ഈ കേന്ദ്രമായിരിക്കണം ഇവരുടെ പാർപ്പിന്റെ സ്ഥലം. ഇവർ താമസിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ്. വേറെയും ഒരു ചിന്ത പണ്ഡിതന്മാർ പറയാറുള്ളത്, പണ്ട് ഈ ബാബിലോൺ രാജ്യം ഭരിച്ച കാലത്ത്, നിങ്ങൾക്ക് ദാനിയേൽ പ്രവചനത്തിലും മറ്റും ധാരാളം അറിവുണ്ടാവും, ഏതൊരു കാര്യം ഉണ്ടായാലും ഏതൊരു പ്രശ്നം ഉണ്ടായാലും ബാബിലോൺ രാജ്യത്തിൽ ആദ്യം വിളിച്ചു വരുത്തുന്നത് അവിടുത്തെ മന്ത്രവാദികളെയും അവിടുത്തെ ശകുനവാദികളെയും അവിടുത്തെ ക്ഷുദ്രക്കാരെയും ഇങ്ങനെയുള്ളവരെയാണ്. രാജകൊട്ടാരത്തിൽ പ്രശ്നം തീർക്കാൻ ആദ്യം വരുന്നത് ഇവരാണ്. അവര് വന്ന് തോറ്റു പോയതിനു ശേഷം മാത്രമേ ഏത് സന്ദർഭത്തിലും ദാനിയേലിനെ വിളിച്ചിട്ടുള്ളൂ. ദാനിയേലിനെ തന്നെ ഒരു പ്രയോഗത്തിൽ വിളിച്ചിട്ടുള്ളത് മന്ത്രവാദി ശ്രേഷ്ഠനായ ദാനിയേലെ എന്നാണ്. കാരണം ബാബിലോണിയൻ കോൺസെപ്റ്റിൽ അവൻ ആദ്യമേ പറഞ്ഞു, തുടക്കത്തിലെ വിളിച്ചു പറഞ്ഞു, ഇത് ഞങ്ങളുടെ കഴിവല്ല. ദാനിയേൽ പ്രവചനം രണ്ടാം അധ്യായം നോക്കിയാൽ എങ്ങനെയാ പറയുന്നത്? രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, എനിക്ക് മറ്റുള്ള ആരെക്കാളും ശ്രേഷ്ഠതയുണ്ടായിട്ടല്ല, വരാനുള്ളത് മുഴുവൻ അറിയിച്ചു തരുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട്, അവനാണ് ഞങ്ങൾക്ക് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്, എന്റെ വിശേഷതയല്ല എന്ന് ആദ്യമേ ദാനിയേൽ തെളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും സാഹചര്യം വരുമ്പോ വിളിക്കുന്നത് മന്ത്രവാദി ശ്രേഷ്ഠനായ ദാനിയേലെ എന്നാണ്. അപ്പൊ നോക്കൂ, ആ രാജ്യവും മന്ത്രവാദവും തമ്മിൽ അത്രയ്ക്ക് ബന്ധമാണ്. അപ്പൊ പിശാചിന്റെ പാതാള ഗോപുരങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നടക്കുന്ന ആ പട്ടണത്തിൽ അവരെ പേർഷ്യക്കാർ ആക്രമിച്ചപ്പോ ഈ ബാബിലോണ്യ മതത്തിന് പേർഷ്യക്കാരുടെയിൽ വലിയ പ്രസക്തിയില്ലായിരുന്നു. അവർക്ക് ഈ മന്ത്രവാദികളെയും ഈ ശകനവാദികളെയും ക്ഷുദ്രക്കാരെ എല്ലാം കൂടെ വെച്ചേക്കാൻ താല്പര്യമില്ലാഞ്ഞതുകൊണ്ട് അടുത്ത വന്ന രാജ്യത്തിന് ഇത് ഇഷ്ടമല്ലാഞ്ഞുകൊണ്ട് അവരോടി ഓടി അവർ പോയി പാർത്തത് ഈ പെർഗമോസിലാണ്. അപ്പൊ ഈ ക്ഷുദ്രക്കാരും മന്ത്രവാദികളും പിശാചിന്റെ ആളുകളും എല്ലാം കൂടി പെർഗമോസിൽ പോയി താമസിച്ചപ്പോ സ്വാഭാവികമായി അവരുടെ തൊഴില് അവരവിടെ ചെയ്യണമല്ലോ, അവരുടെ തൊഴിൽ ഇതിന്റെ പൗരോഹിത്യ പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെ ഈ പിശാചിന്റെ പുരോഹിതന്മാർ പാർക്കുന്ന സ്ഥലം പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. പിശാചിനെ പ്രത്യേകം പൂജിക്കാൻ ആളുള്ളിടത്ത് പിശാചിന്റെ പ്രത്യേക ഇരിപ്പിടമുണ്ട് എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് അറിയാം. കേരളത്തിൽ നിന്ന് വന്ന നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എത്രയോ വീടുകളിൽ പ്രത്യേക ആലുവെച്ച് ആരാധനാ കേന്ദ്രങ്ങൾ രാജ്യത്ത് പല ആളുകളും വച്ചിരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. പിശാചിന്റെ ആവാസവും ഇരിപ്പിടവും ആ സ്ഥാനങ്ങളിലുണ്ട്. അപ്പൊ ആ തരത്തിൽ പിശാചിന് പ്രത്യേകം സ്ഥാനം കൊടുത്തിട്ടുള്ള, പ്രത്യേകം പദവികൾ കൊടുത്തിട്ടുള്ള, പിശാചിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്ന ഒരു പട്ടണത്തിലാണ് ഇവരുടെ താമസം. എല്ലാ അശുദ്ധിയും അവിടെ ഉണ്ടാവും, പിശാചിന് താല്പര്യമുള്ള എല്ലാം അവിടെ നടക്കും. എന്നിട്ടും അവിടെ പറയുന്നത്, എങ്കിലും നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കും, നിങ്ങളുടെ ഇടയിൽ സാർത്താൻ പാർക്കുന്നിടത്തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിന് കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. രണ്ട് പ്രയോഗങ്ങൾ അവിടെ ശ്രദ്ധേയമാണ്. ഒന്ന്, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. രണ്ട്, നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അപ്പൊ ഈ എതിരിന്റെ സാഹചര്യത്തിലും, അതായത് ദൈവത്തെ സേവിക്കാൻ പറ്റിയ അനുകൂലമായ ഒരു അന്തരീക്ഷം ആ നാട്ടിലില്ല. എവിടെ നോക്കിയാലും പിശാജ്, പിശാജിന്റെ ആളുകൾ, പിശാജിന്റെ മന്ത്രവാദികൾ, പിശാജിന്റെ ഇഷ്ടം നടത്തുന്ന ഇടം, അങ്ങനെയുള്ളിടത്ത് കുറെ ആളുകൾ. എന്നിട്ട് ഇവിടെ പറയുന്നു, ഇതിന്റെ നടുവിൽ നിന്ന് ഒരുത്തരെ തെരഞ്ഞെടുത്ത് ഈ ആളുകൾ കൊന്നു, ഈ നാമം വിശ്വസിച്ചതിനാൽ ഈ ജീവിത രീതി അനുവർത്തിച്ചതിനാൽ അവരെ കൊന്നു. കൊന്നിട്ടും ആ എതിർപ്പിന്റെ നടുവിലും ആ ഉപദ്രവത്തിന്റെ നടുവിലും ഒന്ന്, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിസ് പേഴ്സണൽ ലോയൽറ്റി ടു ക്രൈസ്റ്റ്, വ്യക്തിപരമായി ക്രിസ്തുവിനോടുള്ള ബന്ധം അവർ വിട്ടിട്ടില്ല. പിശാചിന്റെ എല്ലാ സ്വാധീനതയുടെയും നടുവിലും അവരുടെ സ്നേഹം ക്രിസ്തുവിനോടാണ്. അവരുടെ ഹൃദയങ്ങളെ ദൈവപുത്രങ്ങൾ നകറ്റാൻ ഈ ഒരു ഇൻഫ്ലുവൻസിനും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, ആ ശക്തികൾക്കൊന്നും സാധിച്ചിട്ടില്ല. അവരുടെ ലോയൽറ്റി ഇന്നും ദൈവപുത്രന്റെ അടുക്കൽ തന്നെ. അടുത്ത പ്രയോഗം പറയുന്നത്, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന, വിശ്വാസത്തെ തകിടം മറിക്കാൻ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന അവരുടെ പ്രവൃത്തിയുടെ നടുവിലും അവിടെ പറയുന്നത്, നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അവരുടെ ലോയൽറ്റി വിട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അവരുടെ വിശ്വാസത്തെ പോലും ഒന്ന് ഉലയ്ക്കാൻ ഈ പിശാചിന്റെ മുഴു സാമ്രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. സമർത്ഥമായി ശക്തമായി അവന്റെ എല്ലാ ആത്മാക്കളെയും ഉപയോഗിച്ച് പിശാജ് പോരാടുന്നെങ്കിൽ കൂടി അവരുടെ വിശ്വാസത്തെ ഒന്ന് പിടിച്ചുലയ്ക്കാൻ, ഒന്നാട്ടിക്കളയാൻ ഈ സാമ്രാജ്യ ശക്തികൾക്ക് സാധിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഇളക്കത്തിനും ആത്മീകമായ തകർച്ചകൾക്കും നാം കുറ്റം പറയുന്നത് മറ്റ് സാഹചര്യങ്ങളെയല്ലേ? ആത്മീക ജീവിതത്തിന്റെ പാളിച്ചയ്ക്ക് ഉത്തരവാദി ഞാനാണ് എന്ന് ഏറ്റെടുക്കാൻ, വ്യക്തിപരമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഏത് സമയവും ആത്മീക തകർച്ചയുടെ കാരണം ചോദിച്ചാൽ വേറെ ഒരാളെ കുറ്റം പറയാനുണ്ടാവും, സഭയെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും, സഭയിലെ പാസ്റ്ററെ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരിക്കും, സഭയിലെ ജനത്തെ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരിക്കും, അവിടുത്തെ മറ്റു ചിലരെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. ഒരിക്കലെങ്കിലും എന്റെ ആത്മീക തകർച്ചയുടെ ഉത്തരവാദി ഞാനാണ് എന്ന് സമ്മതിച്ച് തിരുമുൻപാകെ വീഴാൻ നമുക്ക് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? പറഞ്ഞാൽ ആത്മീക ജീവിതത്തിൽ നമ്മളെ ജീവിതത്തെ തോൽപ്പിച്ചു കളവാൻ യാതൊന്നിനും കഴിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. പിശാജ് ആസ്ഥാനമിട്ടുമാണ് പിശാജിന്റെ സർവശക്തികളും ഉപയോഗിച്ച് ദ്വർഗമോസിൽ ആ വ്യക്തിപരമായ ലോയൽറ്റിയോ അവരുടെ വിശ്വാസത്തെയോ ഷെയ്ക്ക് ചെയ്യാൻ ഈ മുഴു പിശാചിന്റെ ശക്തികൾക്കും കഴിഞ്ഞില്ല എങ്കിൽ ദൈവപുത്രനെ സേവിക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ഉലയ്ക്കാൻ സാഹചര്യങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് പരമാർത്ഥമല്ല, അത് സത്യമല്ല. നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ തോൽവിയുടെയോ ബലഹീനതയുടെയോ വിശ്വാസത്തിന്റെ മൂർച്ച വിട്ടുകളഞ്ഞതിന്റെയോ കാരണക്കാർ മറ്റാരുമല്ല, സഭയിലെ ആത്മീക സത്വദിനമല്ല, സഭയിലെ പാസ്റ്റർമാരല്ല, ഷിക്കാഗോ പട്ടണത്തിന്റെ തകരാറല്ല, ഇവിടെ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളല്ല. ഏതിന്റെ നടുവിലും നേരെ നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളവൻ നേരെ നിൽക്കും. ദൈവസ്ഥയിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തവൻ അവിടെ തന്നെ നിൽക്കും. വാസ്തവത്തിൽ തിരുവെടുത്തെന്താണ് പറയുന്നത്? സഭ സ്ഥാപിക്കുമ്പോ പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത്? സഭയെന്ന മഹാപ്രസ്ഥാനത്തെ പിടിച്ചുലയ്ക്കാൻ ഈ പിശാചിന് കഴിയില്ല എന്ന് മാത്രമാണോ? നമ്മളെല്ലാം വീണ് പോയേക്കാം, സഭയെന്ന പ്രസ്ഥാനം നിൽക്കും എന്നാണോ ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം? പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ സഭ എന്നത് ഞാനും നിങ്ങളുമല്ലേ, ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന നാമല്ലേ, ഓരോ അംഗങ്ങളുമല്ലേ? അങ്ങനെയുള്ള ഓരോ അംഗങ്ങളുമാണെങ്കിൽ വചനത്തിൽ പറയാനുള്ളതിന്റെ അർത്ഥം ദൈവകൃപയിൽ നിൽക്കുന്ന, ദൈവശക്തിയിൽ നിൽക്കുന്ന, ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കുലുക്കിക്കളവാൻ, ഇളക്കിക്കളവാൻ, തകർത്തു കളവാൻ പിശാചിന്റെ ശക്തികൾക്ക് സാധിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. പിശാചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ജീവിക്കാൻ ഇവർക്ക് കഴിഞ്ഞെങ്കിൽ ഈ പിശാചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പാർത്തിട്ട് ആ നാമത്തോടുള്ള വ്യക്തിപരമായ സ്നേഹം വിട്ടുകളമാൻ ഇവർക്കിടയായില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ഒറ്റ സാഹചര്യവും ഞാൻ ജീവിക്കുന്ന ഒറ്റ സാഹചര്യവും ദൈവകൃപ വിട്ടുകളയുന്നതിന് ഒരു മുഖാന്തിരമല്ല, ഒരു ഉപാധിയല്ല, ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് തിരുമുൻപാകെ നിൽപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് കിട്ടണമായിരുന്നു. ഇവർക്ക് എക്സ്ക്യൂസ് ഇല്ല എങ്കിൽ നമുക്ക് ഇന്ന് രാത്രി യാതൊരു ഒഴിവ് കഴിവുമില്ല. അതുകൊണ്ടാണ് വചനം വിളിച്ചു പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വ്യക്തിപരമായ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇഷ്ടമുള്ളവൻ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ. ഡു നോട്ട് ബ്ലെയിം എനി അദർ പേഴ്സൺ ഫോർ യുവർ ഫെയിലുവർ. Praise God. Hallelujah. Do not blame anybody else for your spiritual deadness. It's because you did not respond to Christ. You did not respond to the Holy Spirit. You did not want to move according to the moving of the Holy Spirit. And therefore, you became dead. There is no other reason that you can assign for your failure. Vekriparamai. ഈ വചനത്തിന് ഇന്ന് രാത്രി വിളിച്ചു പറയുവാനുള്ളത് സാത്താൻ പാർക്ക് നടത്തും, ദൈവമക്കൾ ജയത്തോടെ ജീവിക്കും. അവന്റെ കൂടാരത്തിൽ പോയി താമസിച്ചാലും ദൈവമക്കൾ ജയത്തോടെ ജീവിക്കും. എതിലെങ്കിലും പാപത്തിന്റെ ഒരു സ്വാധീനം വരുന്ന ഉടനെ വീണു പോകുന്ന അന്തരീക്ഷമാണെങ്കിൽ എന്നാ പിന്നെ ആത്മീക ജീവിതം എങ്ങനെ നോക്കും? ലോകത്തിൽ പാപമില്ലാത്തവരിടം ഉണ്ടോ അങ്ങനെ ഓടിപ്പോയി ജീവിക്കാൻ? പണ്ടത്തെ ഇസ്രയേലിന് കൊടുത്തതുപോലെ ഒരു പ്രത്യേക ഭൂപ്രദേശം പെന്തിക്കോസുകാർക്കെല്ലാം കൂടെ അസൈൻ ചെയ്ത് കം ഓൺ ഓൾ ഓഫ് യു സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇറ്റ് വാസ് റാദർ ഗുഡ്. ഐ മീൻ എന്നും പറയാനൊക്കത്തില്ലല്ലേ.
അവരുടെ പോലും എല്ലാം ഒക്കാത്ത സ്ഥിതിയാണ്.
എനിവേ, അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല. നാം ഈ ലോകത്തിൽ ബാക്കിയുള്ളവരുടെയിൽ പാർട്ടിയൊക്കെയുള്ള ഇസ്രയേൽ പോലും അങ്ങനെ ജീവിച്ചിട്ട് ദേ വർ നോട്ട് ഫ്രീ ഫ്രം സിൻ. അവരുടെ രാജ്യം എവിടെ പ്രാർത്ഥിക്കണമെങ്കിലും പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യം. ഓൺ ദ സ്ട്രീറ്റ് അവർ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആക്ഷേപിക്കാൻ ആരുമില്ല, പരിഹസിക്കാൻ ആരുമില്ല. അങ്ങനെ ജീവിച്ച ആ രാജ്യത്ത് പോലും അവർക്ക് പരാജയമാണ് ഉണ്ടായത്, അവർക്ക് തോൽവിയാണ് ഉണ്ടായത്.
ആമേൻ, പ്രൈസ് ഗോഡ്. പക്ഷെ ഇവരെ കുറിച്ച് പറയുന്നത്, ഇവർ പിശാചിന്റെ ആസ്ഥാനത്തിൽ താമസിച്ചിട്ടും അവരാരും വ്യക്തിപരമായി അവന്റെ നാമത്തോടുള്ള സ്നേഹം വിട്ടില്ല. ലോയൽറ്റി അവർ വിട്ടില്ല, അവരുടെ വിശ്വാസം നിഷേധിച്ചതുമില്ല എന്ന് പറയും വാക്യം പതിനാല്.
എങ്കിലും നിന്നെ കുറിച്ച് കുറ്റപ്രമാണുണ്ട്, ഇസ്രായേൽ മക്കൾ വിഗ്രഹത്തിനും തിന്നേണ്ടതിനും ദുർന്നടം പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടച്ചു വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവരുടെ നിനക്കുണ്ട്.
അങ്ങനെ ഒരു നല്ല കാര്യം പറയുമെങ്കിലും അടുത്തത് അവരെ കുറിച്ച് പറയുന്നത്, എങ്കിലും സ്വല്പം ചില പ്രശ്നം ഇവർക്കുണ്ട് എന്നാണ്. അപ്പൊ അവരുടെ സാഹചര്യത്തെ ബാക്കി വിശദീകരിക്കുകയാണ്. കുറെ നന്മകൾ പറഞ്ഞിട്ട് പറയുകയാണ്, എങ്കിലും കുറഞ്ഞൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഇവിടുത്തെ ആ പ്രയോഗങ്ങൾ നോക്കൂ. ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്ക് അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഉപദേശത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയും. ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കും. ഇന്ന് ഒത്തിരി ആളുകൾക്ക് ഉപദേശമൊന്നും വലിയ പ്രശ്നമല്ല. ഇവിടെ ഉപദേശത്തിന്റെ തകരാറിനെ ചൂണ്ടിക്കാണിക്കാനാണ് ക്രിസ്തു ഈ സഭയിൽ വന്നിരിക്കുന്നത്. അവിടെ ഉപദേശം ശരിയല്ല. ഇന്ന് പൊതുവെ ലോകത്തിലുള്ള ഒരു ട്രെൻഡ്, ക്രിസ്ത്യാനിത്വത്തിലുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഡോണ്ട് വറി മച്ച് അബൌട്ട് ദ ഡോക്ട്രിൻസ് ആൻഡ് ടീച്ചിങ്സ് ആൻഡ് ഓൾ ദോസ്. നമുക്ക് ആളുകളോടൊക്കെ സഹകരിച്ച് എല്ലാവരോടൊക്കെ സഹവർത്തിത്വത്തിൽ പോണം എന്നല്ലാതെ ഈ പിന്നെ അതിനെ അവരങ്ങനെ അവർ വിളിക്കുന്നത് Whether people get saved or not, what difference it makes? Whether people take baptism or not, what is it after all? That is your occultic teaching. You know, it's a simple, small thing. Don't worry about it. Whether people are filled with the Holy Spirit or not, don't worry about it. Don't talk about holiness and things like that. As long as you teach the major cardinal principles of Christianity, we can stay together. That means, as long as you say there is only one God, the triune God, as long as you believe in Jesus Christ, and as long as you believe in the Holy Spirit, good and fine. That's enough. Let's go together. അപ്പോൾ ഇതാണ് ആളുകളുടെ പൊതുവെയുള്ള ഒരു ചിന്ത. ഉപദേശം ഒന്നും വലിയ കാര്യമായിട്ട് ആരോടും പറയാൻ പോകരുത്. ഈവൻ ഇനോ ഉപദേശം എല്ലാം വിശ്വസിക്കുന്ന ആളുകൾക്ക് തന്നെ, അനുസരിക്കുന്ന ആളുകൾക്ക് തന്നെ ഇന്ന് ഉപദേശം പറയാൻ തുടങ്ങിയാൽ, I know many of them are offended. In meetings like this, പ്രസംഗികൾ ആരെങ്കിലും ഉപദേശത്തെ തൊട്ടുപോയാൽ അപ്പോഴത്തേക്ക് ഇരിക്കുന്ന പാസ്റ്റർമാർക്കും ആകപ്പാട് ഒരു നെഞ്ചരപ്പാണ്, ആളുകൾക്കും ആകപ്പാട് ഒരു ബുദ്ധിമുട്ടാണ്. ഓ ബോയ്, വി ആർ ഗോയിങ് ടു ഒഫൻഡ് പീപ്പിൾ നൗ എന്നാണ് ആളുകളുടെ ചിന്ത.
ഐ ഡോണ്ട് നോ, എന്തുകൊണ്ടോ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. എന്റെ വിശ്വാസം അനുസരിച്ച് ഈ പുസ്തകം ഉപദേശം പറയുന്നു, തറപ്പിച്ച് ഉപദേശം പറയുന്നു, യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഉപദേശം പറയുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. അത് പ്രസംഗിക്കാൻ ദൈവം ആളുകളെ ആക്കിയിരിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഇത് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. അതിൽ വിട്ടുവീഴ്ച കാണിക്കാതെ പ്രസംഗിക്കണം എന്നാണ് എന്റെ ബോധ്യം. കാരണം എന്റെ ഇഷ്ടത്തിനും എന്റെ സൗകര്യത്തിനും നമ്മുടെ സൗകര്യത്തിനും പ്രസംഗിക്കാൻ അനുവാദം കൊടുക്കുന്ന ഒരു പുസ്തകമല്ല ഈ പുസ്തകം. പിന്നെ മനുഷ്യന്റെ അഭിപ്രായമായിരുന്നു ഇതിലെങ്കിൽ ഈ പറയുന്ന കാര്യം നടന്നേനെ. പക്ഷെ ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണെങ്കിൽ, ഇത് ദൈവ വചനം എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഇത് ദൈവശബ്ദം എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ദൈവശബ്ദം മാറ്റമില്ലാത്തതാകിയാൽ ഉപദേശത്തിന് പ്രസക്തിയുണ്ട്. ക്രിസ്ത്യാനിത്വത്തിന്റെ മേജർ പ്രശ്നം അതാണ്. But God has done, exalted, speak about it. ദൈവം ചെയ്തതിനെ മുഴുവൻ പറയൂ. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ അത്ഭുതം, ഇതെല്ലാം talk about it. But what you need to do, don't talk about it. ഇതാണ് മനുഷ്യന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്ത. ദൈവം ചെയ്ത ഒരു ഭാഗം അതിനെ സ്വീകരിക്കാനും അംഗീകരിക്കാനും മനുഷ്യന് മറുഭാഗം കൊടുത്തിരിക്കുന്നു, ഒരു മറിച്ചൊരു ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നു. മനുഷ്യനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ദൈവം ഇത് മുഴുവൻ ചെയ്തു വെച്ചിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾ വിരുന്നൊരുക്കി വെച്ചിട്ട് ഭക്ഷിക്കാൻ ആരും വന്നില്ലെങ്കിൽ എന്നതുപോലെ അല്ലേ ഉള്ളൂ? ദൈവം ഒരുക്കി വെച്ച അത്ഭുതകരമായ രക്ഷ, ദൈവം ഒരുക്കി വെച്ച വിടുതൽ, ദൈവം ഒരുക്കി വെച്ച സൗഖ്യം, ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും, അത് സ്വീകരിക്കാനുള്ള മനുഷ്യഭാഗം മനുഷ്യൻ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളെയും കുറിച്ച് പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഈ സഭയെ വന്നിട്ട് ദൈവം അതിന്റെ ഉപദേശം ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കുകയാണ്. അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ദൈവം ആ ഉപദേശത്തെ കുറിച്ച് ചില കാര്യം പറയുകയാണ്. ഇതിനെ ഒത്തിരി അഭിനന്ദിക്കാൻ ഉണ്ട്. അവരുടെ ജീവിതം എത്ര നന്നായിരിക്കുന്നു. പിശാചിന്റെ തലസ്ഥാനത്ത് പോലും തങ്ങളെ തന്നെ കാത്ത ആളുകൾ, പിശാചിന്റെ തലസ്ഥാനത്ത് പോലും ആ ലോയൽറ്റിയും ആ ഫെയ്ത്ത് മുറുകെ പിടിച്ച ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ കൂടി മറുഭാഗത്തൊരു പ്രശ്നം. അവരുടെ ഉപദേശത്തിനൊരു ചില ആളുകൾക്ക് ഒരു ഗ്രൂപ്പിന് ഒരാട്ടം. അവർ പിടിച്ചിരിക്കുന്ന ഉപദേശത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് ബലയാമിന്റെ ഉപദേശം എന്നാണ്. എന്നിട്ട് അവരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാന പ്രയോഗം നോക്കൂ. അവരുടെ മുമ്പിൽ ഇടർച്ച വെക്കാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാമിന്റെ ഉപദേശം ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബലയാം എന്ന പ്രവാചകനെ. പൊതുവെ വേദവസ്തം വായിച്ചുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അനേക പ്രവാചകന്മാരെക്കാൾ നല്ലൊരു പ്രവാചകനാണ് എന്ന് ഞാൻ പറയും. ബിലീവ് മീ, ഐ എം നോട്ട് അഗൈൻസ്റ്റ് പ്രോഫറ്റ്സ്. ഞാൻ പ്രവാചകന്മാരെ വിമർശിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്ന ആളല്ല. കഴിവതും ഞാൻ ചെയ്യാറില്ല. കാരണം ഇറ്റ്സ് നോട്ട് ഓഫ് മൈ ബിസിനസ്. ദൈവം ഒരുവനെ വേലയേൽപ്പിച്ചെങ്കിൽ ലെറ്റ് ഹിം ഡു വാട്ട് ഈസ് എൻട്രസ്റ്റഡ് ടു ഹിം. അതിനെ ജഡ്ജ് ചെയ്യാൻ, എല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ചിന്തക്കാരനാണ് ഞാൻ. എങ്കിലും ഈ ബലയാം ഒരു കാര്യത്തിൽ വളരെ വിശ്വസ്തനായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ പുള്ളി പറഞ്ഞു, ദൈവം പറയുന്നതല്ലാതെ വേറൊന്നും ഞാൻ പറയില്ല. ആ കാര്യത്തിൽ ഹി വാസ് സ്ട്രൈറ്റ് ഫോർവേഡ്. അവസാനം ഇദ്ദേഹത്തെ പ്രട്ടൻ ചെയ്തു വിളിച്ച ആള്, ഐ മീൻ അധികാരമുള്ള രാജാവല്ലേ വിളിച്ചത്. ശരിക്കും ത്രട്ടൻ ചെയ്തിട്ട് പോലും അവസാനം താൻ പറഞ്ഞു, നിനിവല്ലം തന്നാലും ശരി തന്നില്ലേ ശരി, പ്രവചന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, അത് ദൈവം പറയുന്ന മാത്രമേ പറയുള്ളൂ. അപ്പൊ കാശ് വാങ്ങിച്ചോണ്ട് പോയിട്ട് പിന്നെ പ്രവചനം എങ്ങനെയോ ഇരിക്കട്ടെ എന്ന ചിന്തക്കാരനായിരുന്നില്ല ഈ പ്രവാചകൻ. അദ്ദേഹത്തിന് പ്രവചിച്ചിട്ട് പോയാൽ പ്രവചനം നടക്കണം എന്ന നിർബന്ധക്കാരനാണ്. അപ്പൊ ആ നിലയിൽ ഹി വാസ് എ വെരി ഗുഡ് മാൻ. എന്നാൽ ഇദ്ദേഹത്തെയും ഒരു വല്ലാത്ത പ്രശ്നം ബാധിച്ചു. അനേക മനുഷ്യരെയും അല്ല മിക്കപേരെയും ബാധിക്കുന്ന പ്രശ്നം ഇദ്ദേഹത്തെയും ബാധിച്ചു. എനിവേ, അതിന്റെ വെളിച്ചത്തിൽ അവസാനം താൻ കണ്ടെത്തിയ ഒരു മാർഗം ഇതാണ്. ഇവിടെ പറഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ മുൻപാകെ ഇടർച്ച വെക്കാൻ ഇയാള് ഉപദേശിച്ചു കൊടുത്തു. ജനത്തെ വീഴ്ത്തണം, അതിനുള്ളൊരു മാർഗം ഉപദേശിച്ചു കൊടുത്ത ആളാണ് ഇദ്ദേഹം. അപ്പൊ ദൈവം മുൻപാകെ നേരെ നിൽക്കാം എന്നായിരുന്നു തന്റെ ചിന്ത. പിന്നെ പറയുന്നതിന്റെ തന്റെ ആ പ്രസ്താവനകൾ നോക്കൂ. താൻ ബാലാക്കിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ബാലാക്കെ ഞാൻ ഇവരെ ശപിച്ചാൽ ഇവർക്ക് ശാപം വരില്ല, ഇവരെ ശപിക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ ശപിക്കണം. പുള്ളി പറഞ്ഞ ശരിയാണ്, ദൈവജനത്തെ ആരെങ്കിലുമൊക്കെ കയറി ശപിക്കാൻ തുടങ്ങിയാൽ ശാപം വരും എന്നൊന്നും ധരിക്കരുത്. ദൈവജനത്തെ ശപിക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ തന്നെ ശപിക്കണം, അല്ലെങ്കിൽ ശപിക്കത്തക്ക കാരണം ഉണ്ടാക്കണം. അതാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചില്ലെങ്കിലും ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാൻ വെറുതെ ശപിക്കുന്നത് കൊണ്ട് ഇവർക്ക് ദോഷം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദൈവം ഇവരെ ശപിക്കാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗം നീ ഇവരുടെ മുമ്പാകെ വച്ചാൽ നീ സക്സീഡ് ചെയ്യും. ദൈവം ഇവരെ ശപിക്കണം, ദൈവം ഇവരെ തല്ലിക്കളയണം, അതിനുള്ള മാർഗം നോക്കാനാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ഈ ബലയാമിന്റെ ചരിത്രം എഴുതിയിരിക്കുന്നിടത്തെങ്ങും ഇതിന്റെ വിശദാംശം കൊടുത്തിട്ടില്ല. ഇവിടെയാണ് ആ വിശദാംശം കൊടുത്തിരിക്കുന്നത്. എന്താണ് തന്റെ ഉപദേശമെന്ന് പതിനാലാം വാക്യം ആവർത്തിച്ച് നോക്കിയാൽ, ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർമടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിലിടച്ചു വെക്കാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു ബലയാമിന്റെ ഉപദേശം. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപദേശം ചുരുക്കി പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ രണ്ട് ഉപദേശമാണ്. ഒന്ന് ഭക്ഷണം, രണ്ട് സെക്സ്. ഈ രണ്ട് ഉപദേശമാണ് ബലയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തത്. ഈ രണ്ട് കാര്യത്തിൽ ഇസ്രയേലിനെ തോൽപ്പിച്ചാൽ തോറ്റു. ലോകം മുഴുവൻ മനുഷ്യന്റെ പ്രശ്നമാണല്ലോ ഇത്. എവിടെ അപ്പൊ ഈ രണ്ട് കാര്യത്തിൽ എവിടെയെങ്കിലും ആളുകളെ പരാജയപ്പെടുത്താൻ പിശാചിന് സാധിച്ചാൽ ദൈവജനത്തിന്റെ മേൽ നാശം വിതറാൻ അത്രയും മതി. ഞാൻ ഇന്നത്തെ മോഡേൺ ഇവിടുത്തെ ഭാഷയിൽ അങ്ങ് പറയുകയാണ് ആദ്യം. ഈ രാജ്യത്തിന്റെയും വലിയ പ്രശ്നം ഇതാണല്ലോ, ഇഷ്ടം പോലെ തിന്നണം, തോന്നി പോലെ ജീവിക്കണം, ഇതാണല്ലോ ഇവിടുത്തെ ഫിലോസഫി. Eat as much as you can. തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. തിന്നുക മാത്രമല്ല, ഈ രാജ്യം അരാജകത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ഇവിടുത്തെ സാൻമാർഗിക മൂല്യങ്ങൾ അഴിഞ്ഞ തകർന്ന ജീവിതമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ രാജ്യത്തിലെ ജനം എത്രയോ കാലമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ദ മേജർ പ്രോബ്ലം ഇത് രണ്ടെണ്ണമാണല്ലോ. എത്ര കുടുംബങ്ങളാണ് ഇവിടെ തകർച്ചയിൽ? മോർ ദാൻ ഹാഫ് ഓഫ് ദ പീപ്പിൾ ആർ ഡിവോഴ്സ്ഡ് ആൻഡ് റീമാരിഡ്. കാരണം ഇവിടെ ഉണ്ടാകുന്ന ലൈംഗികമായ അരാജകത്വം. ഈ രണ്ട് തെറ്റിൽ ഇസ്രയേലിനെ അകപ്പെടുത്താൻ ബിലയാം ഉപദേശിച്ചു കൊടുത്തു. ആ രണ്ട് പാപവും തെറ്റും ലോകത്തിൽ എവിടെയും ഉപദേശിക്കാൻ പിശാച് ശ്രമിക്കുന്നു, അതിന് പ്രേരിപ്പിക്കാൻ പിശാച് ശ്രമിക്കുന്നു. ഇവിടുത്തെയും പ്രശ്നങ്ങൾ അത് തന്നെ. ഇനിയും നമ്മുടെ നാടൻ ഭാഷയിൽ ഇതിനെ ഞാൻ വിശദീകരിച്ചാൽ ബിലയാമിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം പ്രധാനമായിട്ട് ബാലാക്കിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ബിലയാമിനോട് ബിലയാം പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ജനത്തിന് വ്യക്തമായ ചില പ്രമാണങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്, ആ പ്രമാണം തെറ്റിക്കാൻ ഇവരെ ഒന്ന് സഹായിച്ചാൽ കാര്യങ്ങൾ നേടും. ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രമാണം പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നോക്കിക്കളയാം. ഈ ജനത്തിന് കൊടുത്ത നിയോഗം 34:9-16 വരെയുള്ള വാക്യങ്ങൾ.
അതിനെ അവൻ അറിയിച്ചേർന്നാൽ ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയേക്കാൾ ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളതല്ലേ? ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക. അമോര്യർ, കനാന്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. അല്ല, ഞാൻ അത് നിന്റെ മധ്യ ഒരു കണിയായിരിക്കും. നിങ്ങൾ അവരുടെ പെരുമീടങ്ങളെ ഇടിച്ച വിഗ്രഹങ്ങളെ തകർത്ത് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അന്യദൈവത്തെയും നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീഷ്ണനെന്നാകുന്നു, അവർ തീഷ്ണതയുള്ള ദൈവം തന്നെ. ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പ്രസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് തന്നെ പുത്രിമാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പ്രസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പ്രസംഗം ചെയ്യിക്കുകയും ചെയ്താൽ ചെയ്യുവാനിട വരരുത്.
ഇത് ആ ജനത്തിന് കൊടുത്ത അടിസ്ഥാനപരമായ നിയമമാണ്. ആ നാട്ടിൽ ചെല്ലുമ്പോ ദൈവം അവർക്ക് കൊടുത്ത ആ നാട്ടിൽ ചെല്ലുമ്പോഴും ആ വഴിയാത്ര അവരുടെ ജീവിതത്തിന് ശാസ്ത്രം മുഴുവൻ ഇതായിരിക്കണം എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അവരോട് പറയുന്ന ആ കാര്യത്തിന്റെ പ്രസക്തമായ ഭാഗം അവരോട് പറയുന്ന ആ നാട്ടിലെ ജനത്തോട് ഒരു ഉടമ്പടി ചെയ്ത് ആ ജനവുമായി ഒന്നായി ചേരാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിച്ചോണം. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കാൻ അവർ കൂടുമ്പോ നിങ്ങളോട് ആ ബലിയുടെ കൂടെ കൂടരുത്, അവരുടെ വിരുന്നിന് പോകരുത്. അവരുടെ പുത്രിമാരിൽ നിന്ന് നിങ്ങളുടെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയോ തിരിച്ചിവിടുന്ന് നിങ്ങളുടെ പെമ്പിള്ളേരെ അങ്ങോട്ട് കൊടുക്കുകയോ ചെയ്യുവാൻ ഇടവരരുത്. ഈ രണ്ട് കാര്യം ഇസ്രയേലിന് ദൈവം കർശനമായി കൊടുത്ത പ്രമാണമാണ്. അതിന്റെ വരും വരാഴികകളും ദൈവം പറഞ്ഞു. അവന്റെ ദേവന്മാരോട് അവർ ബന്ധപ്പെട്ട് ദേവന്മാരെ നമസ്കരിക്കുമ്പോ ആ ബലിയിൽ നീ പങ്കാളിയായാൽ അവരുടെ ദേവനോട് പങ്കാളുകയാവുകയാണ്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം തീഷ്ണൻ എന്നാണ്. He is a zealous God. മറ്റൊരു ദൈവത്തിന്റെ മുൻപാകെ തൊഴുന്നതോ ബഹുമാനിക്കുന്നതോ വച്ചു പൊറപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. കാരണം ഒറ്റ ദൈവമേ ഉള്ളൂ. It is the true living God, which is Yahweh, Jehovah. അവൻ ഒരുവൻ മാത്രം ദൈവമാകും, വേറെ ഒരു ദൈവമില്ല. അതുകൊണ്ട് ആരുടെയും ബലികൾക്ക് പോകരുത്, അങ്ങനെയുള്ള വിരുന്ന് സൽക്കാരങ്ങൾക്ക് പോകരുത്, ഉത്സവങ്ങൾക്ക് പോകരുത്. ദൈവം അവർക്ക് കൊടുത്ത അടിസ്ഥാന പ്രമാണം. രണ്ട്, അവരിൽ ഒരുത്തിയിൽ നിന്ന് ഒരു ഭാര്യ നിങ്ങളുടെ ആൺപിള്ളേർക്കുണ്ടാവരുത്. കാരണം അവരിൽ ഒരുത്തി ഇവിടെ വന്നാൽ അവളുടെ ദൈവത്തെയും കൂടെ കൊണ്ടുവരും. അതിനെ കൈ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ കൊണ്ടുവരും. ഹൃദയത്തിൽ കൊണ്ടുവന്ന് വീട്ടിൽ കലഹം ഉണ്ടാക്കും. വീടെന്തായാലും സ്വസ്ഥമായിട്ട് പോകണമെന്നല്ലേ ഒത്തിരി പേരുടെയും താല്പര്യം. വിശ്വാസം ഇനി ഒത്താലും ശരി, ഒത്തില്ലേലും ശരി, എങ്ങനെയും കുടുംബജീവിതം തുടങ്ങി, ഇതിനെയും തൊലയ്ക്കാതെ അങ്ങ് തീർക്കണം എന്ന ചിന്തയാണ്. പ്രധാനപ്പെട്ട ഈ രണ്ട് സംഗതിയുടെ ലംഘനമാണ് ബലിയാം ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അടിത്തട്ടിലാണ് തൊട്ടിരിക്കുന്നത്. ബലിയാം പറഞ്ഞ ഭാഷ ഏതാണ്ട് ഇപ്രകാരമായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിലെ വാക്യത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു വലിയ ഉത്സവം വിളിച്ചു കൂട്ടണം, ഭയങ്കര ഒരു പെരുന്നാള്. ആ പെരുന്നാൾ വിളിച്ചു കൂട്ടുമ്പോ അപ്പുറം താമസിക്കുന്ന ഇസ്രയേൽക്കാരെ കൂടെ വിളിക്കണം. പെരുന്നാളാണെന്നും പറയണ്ട, ഒരു ഇനോ ഒരു ഡിന്നറിന് വിളിക്കണം. ആർക്കാ ഇഷ്ടമില്ലാത്തത് ഡിന്നറിന് വിളിച്ച പോവാൻ? ഈ രാജ്യത്തിന്റെ ആഹാരമില്ലാഞ്ഞിട്ടാണോ അന്യോന്യം ആളുകൾ ഡിന്നറിന് വിളിക്കുകയോ പോവുകയോ ചെയ്യുന്നത്? അങ്ങനെ അത് ആർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഭക്ഷണം ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാവില്ല. ഭക്ഷണം മനുഷ്യന്റെ ഒരു ബലഹീനത തന്നെയാണ് വാസ്തവത്തിൽ. അപ്പൊ ആ തരത്തിൽ ഒരു ഡിന്നറിന് വിളിക്കുക. ഇവൻ പറഞ്ഞു കൊടുത്ത ആശയം ഇതാണ്, ഡിന്നറിന് വിളിച്ചോ വന്നോ നീ ജയിച്ചു. വന്നാൽ അവരുടെ വീട്ടിൽ വിളമ്പുന്ന ഏത് ഭക്ഷണവും, പ്രത്യേകിച്ച് ഈ സമയമല്ലേ, അവരുടെ ദേവനന് അല്പം കൊടുത്തിട്ടേ എന്തായാലും ബാക്കിയുള്ളവർക്ക് വിളമ്പും. ഭാരതത്തിൽ വന്ന് നമുക്ക് ഏറെക്കുറെ ഇതൊക്കെ പരിചയമുണ്ടല്ലോ. ഓണത്തിന് ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ണാൻ പോയാൽ ആദ്യം മാവേലിക്ക് ഒരു ഇലയിട്ട് വിളമ്പി മാവേലിക്ക് കൊടുത്തതിന് ശേഷമേ ബാക്കി ആർക്കും കൊടുക്കും. വേദപുസ്തകം അതിനെ വിളിക്കുന്നതാണ് വിഗ്രഹാർപ്പിതം. വിഗ്രഹത്തിന്റെ മുൻപാകെ അർപ്പിച്ചതിന്റെ ബാക്കി ഈ ജനത്തിന് തൊടാൻ അവകാശം ഉണ്ടായിരുന്നില്ല. പുതിയ നിയമത്തിലും അത് തന്നെയാ പ്രമാണമെന്നാണ് പ്രവൃത്തി 15:28 വായിക്കുന്നത്. പഴയ നിയമത്തിലെ ഭക്ഷണ നിയമങ്ങളെല്ലാം ഇവിടെ ഇല്ലെങ്കിൽ കൂടി പുതിയ നിയമത്തിലും ആ ഒരു നിയമം വെച്ചിട്ടുണ്ട്. ജാതികളിൽ നിന്നു വന്ന ജനം ഇത് പാലിച്ചിരിക്കണം എന്ന് നിയമം വെച്ചു. രണ്ടാമത് അവരോട് പറയുന്നു കൊടുക്കുന്നത്, അങ്ങനെ വിരുന്നിന് വരുമ്പോ നിങ്ങളുടെ നാട്ടിലെ പെൺപിള്ളാരെയെല്ലാം വരുന്ന ആൺപിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നിർത്തിയേക്കണം. അതിൽ വന്ന ഏതൊരുത്തം വന്ന് ഏതിനെ ചോദിച്ചാലും കൂടുതൽ വിശദീകരണങ്ങളൊന്നും ചോദിക്കാതെ കെട്ടിച്ചു കൊടുത്തേക്കണം, അല്ലെ കൊണ്ടുപോകാൻ അനുവദിച്ചേക്കണം. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരെണ്ണത്തിനെ കൊണ്ടുപോകുന്നിരിക്കട്ടെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ലെറ്റ് ഹിം ടേക്ക് കെയർ. അത്രയോ ഒരെണ്ണം ആ നാട്ടിൽ ചെന്ന് പെട്ടെങ്കിൽ ഈ ജനത്തെ ദൈവം ശപിക്കാനുള്ള സംവിധാനം ഒപ്പിച്ചിരിക്കും. ഈ രണ്ട് ഉപദേശമാണ് ബലിയാം ബാലാക്കിന് പറഞ്ഞു കൊടുത്തത്. പ്രിസൈസ്ലി അവിടെ നടന്നതും ഇത് തന്നെ. ഇദ്ദേഹം പ്രവചനമെല്ലാം കാര്യമായിട്ട് നടത്തിയെങ്കിലും അവസാനം ഈ പറഞ്ഞതുപോലെ ഒരു വേലയും വെച്ചും വെച്ച് ഈ പുള്ളി അങ്ങ് പോയി. നാടൻ ഭാഷ ഞാൻ പറയാം, ഒരു വേലയും വെച്ചും വെച്ച് അങ്ങ് പോയി. വേറെ കുഴപ്പമൊന്നും കാണിച്ചില്ല, പ്രവചനമെല്ലാം വളരെ കൃത്യം. ചേർന്ന് ഇത് എത്ര അനുഗ്രഹമാണ് ദൈവജനത്തെ അനുഗ്രഹിച്ചെന്നറിയാമോ? ഓ തനിച്ചു പാർക്കുന്ന ജനം, ഇവരുടെയിലെ അനുഗ്രഹം എല്ലാം കൊണ്ട് ഈ പുള്ളി അങ്ങോട്ട് പ്രസംഗിക്കുന്നതും പ്രവചിക്കുന്നതും ഒക്കെ കേട്ടാൽ ഇറ്റ് ഇസ് സോ വണ്ടർഫുൾ. പക്ഷെ പോയ സമയത്ത് അപ്പാടെ കലക്കാനുള്ള സകല സമ്പ്രദായങ്ങളും ചെയ്തിട്ടാണ് ഈ പുള്ളി പോയത്. കാരണം ഫോർ ഹിം ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് മണി. പ്രവചിച്ച് കിട്ടിയില്ലെങ്കിൽ അവസാനം ഒരു വേല പ്രയോഗിച്ചെങ്കിലും അതുകൊണ്ട് പുള്ളിക്ക് പോകാൻ പറ്റുള്ളൂ. എനിവേ അദ്ദേഹത്തിന്റെ കാര്യം അങ്ങ് വിടാം. നമുക്ക് ഈ ജനത്തിലേക്ക് വരാം. ബാലാക്ക് ഇതേ കാര്യം മാറ്റി ചെയ്തു. താനൊരു വലിയ പെരുന്നാൾ വിളിച്ചു കൂട്ടി. അപ്രസാമത്തേക്ക് ഇസ്രായേലിനെ കൂടെ വിളിച്ചു. ഭക്ഷണത്തിനല്ലേ വിളി, അവരെല്ലാരും ചെന്നു. ആ പെരുന്നാളിന്റെ കൂടെ മുമ്പേ പറഞ്ഞതുപോലെ ആ രാജ്യത്തിലെ ഏത് പെൺകുട്ടിയെ വരുന്ന ഇസ്രായേൽക്കാരൻ ആമ്പിള്ളാർക്ക് വേണമെന്ന് തോന്നിയോ പിടിച്ചോണ്ട് പോകാനോ കെട്ടിച്ചു കൊടുക്കാനോ എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. ഒരു റെസ്ട്രിക്ഷനും ഇല്ല, റെസ്ട്രിക്ഷൻസ് എല്ലാം റിമൂവ് ചെയ്തു. തിരുവെഴുത്ത് പറയുന്നു, ഒറ്റ ദിവസം കൊണ്ട് 24,000 ഇസ്രയേൽക്കാരെ വീഴാൻ ഈ ഒരൊറ്റ സംഭവം മുഖാന്തരമായി. ഒറ്റ ദിവസം കൊണ്ട് ഇതിലൊരെണ്ണം ഒരു പെണ്ണ് അവിടെ ചെന്നതാ കാരണം. ദൈവത്തിന്റെ ബാധ ഈ ജനത്തിന്റെ മേൽ വന്നു. ശപിക്കാൻ ദൈവം കരം നീട്ടി, ന്യായം വിധിക്കാൻ ദൈവം കരം നീട്ടി, ശിക്ഷിക്കാൻ ദൈവം കരം നീട്ടി. ബാലാക്കിന്റെ ഉദ്ദേശം സാധിച്ചു, പിശാചിന്റെ ഉദ്ദേശം സാധിച്ചു. പുതിയ നിയമസഭയോട് പറയുന്നു, ആ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കുണ്ട്. ഈ ഭാഷയിൽ ആളുകൾ ഇത് പറയില്ലായിരിക്കാം, പക്ഷേ ഈ ആശയത്തിൽ ഇന്നത് നടക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്, ഈ ജനത്തോട് തങ്ങൾ വേർപെട്ടവരായി ദൈവത്തിന് വിശുദ്ധ ജനമായി ദൈവാരുളപ്പാട് കൃത്യം പാലിക്കുന്നവരായി ജീവിക്കണം എന്ന് ദൈവം അരുളപ്പാട് കൊടുത്തു. വേറെ ഒന്നിന്റെയും മുമ്പാകെ വണങ്ങാത്ത, വേറെ ഒന്നിനും മുട്ടുകൂട്ടാത്ത വിശുദ്ധ ജനമായിരിക്കണം എന്ന് പറഞ്ഞ ഇടത്ത് ആ വിശുദ്ധിക്ക് ലംഘനം വരുത്താൻ, അവരുടെ ആ വേർപാടിന് ലംഘനം വരുത്താൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ഉപദേശം ഇന്ന് ഏത് കാലത്തും ലോകത്തിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് എത്രയധികം. ഇവരുടെ സാഹചര്യം വെച്ച് തന്നെ നോക്കൂ. ഇന്ന് പൊതുവെ ലോകത്തോട് വേർപാടിന്റെ ചിന്ത പറഞ്ഞാൽ അത് ഒരു തരം ഫൂളിഷ്നെസ് ആണ്. ദൈവ ജനത്തോട് വേർപാടിന്റെ കാര്യം പറഞ്ഞാലും അതെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവജനത്തോട് വേർപാടിന്റെ കാര്യം പറഞ്ഞാൽ ബാഹ്യമായുള്ളത് വല്ലതും പറഞ്ഞോണം. ശരീരത്തിൽ എന്ത് ചെയ്യണം എല്ലാം പറയരുത്, കുറെയൊക്കെ പറഞ്ഞോണം. നമ്മളെല്ലാരും കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പറയണം. തലമുടി എത്ര നീളത്തിൽ വെട്ടണമെന്നോ, മീശ വെക്കണമെന്നോ വെക്കാതിരിക്കണമെന്നോ ഇനോ, അല്ലെങ്കിൽ പണ്ട് പറഞ്ഞതല്ല ഇന്ന് പറയാൻ വെക്കാത്ത ഒരു ഒരു സ്ഥിതിയാണ്. അപ്പൊ അങ്ങനെ കുറെ ബാഹ്യമായ കാര്യങ്ങൾ വേർപാടിനെ കുറിച്ച് പറയാം എന്നല്ലാതെ പാപത്തിൽ നിന്നുള്ള വേർപാട്, അശുദ്ധിയിൽ നിന്നുള്ള വേർപാട്, ദൈവത്തോടുള്ള മത്സരത്തിൽ നിന്നുള്ള വേർപാട്, ദൈവവചനത്തിന് കീഴ്പ്പെടാൻ കഴിയാത്ത ആ കഠിന ഹൃദയം വിട്ട് മാനസാന്തരപ്പെടണം. ഈ വേർപാടിന്റെ കാര്യം പറഞ്ഞാൽ അധികം ചെലവാവില്ല, അധികം ഇടങ്ങളിൽ ഇതിന് പ്രസക്തിയില്ല. അപ്പോഴത്തേക്ക് പ്രസംഗി പഴഞ്ചനായി, ആരോ പറഞ്ഞ് കേട്ടറിഞ്ഞ് പ്രസംഗിച്ചു എന്നായി, തങ്ങളുടെ വാളുകൾ പ്രസംഗികളുടെ നേരെ ഓങ്ങുകയായി. പക്ഷെ സഹോദരങ്ങളെ, ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയുവാൻ നിയോഗമുള്ള കാര്യം, വേർപാട് പണ്ട് ദൈവത്തിന് പ്രധാനമാണ്, ഇന്നും ദൈവത്തിന് പ്രധാനമാണ്. വിശുദ്ധി പണ്ട് ദൈവത്തിന് പ്രധാനമാണ്, ഇന്നും ദൈവത്തിന് വിശുദ്ധി പ്രധാനമാണ്. പുറമേ ഒരു കുപ്പായം എടുത്തിട്ട് ഒരു വെള്ളവസ്ത്രം കൊണ്ട് മൂടി ദൈവത്തെ പ്രസാദിപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ പറ്റില്ല. ഇവിടുത്തെ മനുഷ്യരുടെ മുൻപാകെ ഏതും ചെയ്തതിന് ശേഷം, ഏതും പ്രവർത്തിച്ചതിന് ശേഷം നല്ല വേഷവും ഇട്ട് തിരിയും തുടച്ച് നടന്നാൽ വിശുദ്ധനായേക്കാം. Praise the Lord. Amen. Clean shave ready. സഭ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ വന്ന് ദൈവം മുൻപാകെ ഇരുന്നാലും അന്തരംഗത്തിൽ പരിച്ഛേദനയില്ലാത്ത നിന്റെ ഹൃദയം കണ്ട് ദൈവം അതിനെ ശാസിക്കുകയും ദൈവം അതിനെ ന്യായം വിധിക്കുകയുമേ ചെയ്യുള്ളൂ. പാപത്തെ താരോലിച്ച്, പാപത്തിന്റെ ചിന്തകളെ താരോലിച്ച് ഉള്ളത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ അന്തരംഗത്തിലേക്കായിരിക്കും അവന്റെ നോട്ടം പോകുന്നത്. ബാഹ്യമായ ഈ വസ്തുതകളിൽ മാത്രമല്ല ദൈവത്തിന് താല്പര്യം. നമ്മുടെ ഇന്നത്തെ വേർപാട് ഒരു കൂട്ടം ആളുകളിൽ നിന്നുള്ള ശാരീരിക വേർപാട് മാത്രം, നമ്മൾ പറയുന്നത് പോലെയെല്ലാം പറയാത്ത ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ശാരീരികമായി മാറിയിരിക്കുക, ഇതാണ് വേർപാടിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയെങ്കിൽ ദൈവവചനം അതിനെ അനുകൂലിക്കുന്നില്ല. ആ ധാരണയല്ല ദൈവത്തിന് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ഇസ്രായേൽ ജനം അങ്ങനെ ശാരീരിക അർത്ഥത്തിൽ വേർപെട്ടവരാണ്. ശാരീരികമായി ഭൗമികമായി സ്വന്തം നാട്ടിൽ പാർത്തിരുന്നവരാണ്. വേറെ ജനം അവരെ ഇടകലരാൻ സമ്മതിച്ചിരുന്നവരല്ല. അവരുടെ രാജ്യമുണ്ട്, അവരുടെ ജനത്തിന്റെ മാത്രം പാർപ്പ്. പക്ഷേ അതിന്റെ നടുവിലും അവരിൽ പാപം കടന്നു, അതിന്റെ നടുവിലും അവരുടെ വിഗ്രഹാരാധന ഉണ്ടായി, അതിന്റെ നടുവിലും അവരുടെ അശുദ്ധി ഉണ്ടായി. അതിനെ വെച്ചുപറപ്പിക്കാൻ ദൈവം തയ്യാറായില്ല. ഓഴേ, വിശുദ്ധന്മാരെല്ലാം കൂടെ പാർക്കുന്നല്ലോ, അവർ കുറെ വഴക്കുണ്ടാക്കി കുറെ പാപം ചെയ്ത് ജീവിക്കുന്നെങ്കിൽ ദാറ്റ്സ് ഓക്കേ എന്ന് പറയാൻ ദൈവം തയ്യാറായില്ല. അതിലെ ഓരോരുത്തന്റെ പാപത്തിനൊത്തവണ്ണം അവരെ സന്ദർശിക്കുകയും ന്യായം വിധിക്കുകയും ചെയ്ത ദൈവമാണ് ഈ യഹോവയായ ദൈവം. 12 ഗോത്രങ്ങളും ന്യായവിധിയിലേക്കും ശിക്ഷണത്തിലേക്കും ഇറങ്ങിപ്പോകുന്നത് വരെ, എല്ലാ ഗോത്രത്തെയും ഞാൻ അങ്ങനെ ന്യായം വിധിക്കും, കുറെ പേരെയെങ്കിലും സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവമല്ല. ഈ 12 ഗോത്രങ്ങളും അന്യരാജ്യത്തേക്ക് പോയെങ്കിലും അവരുടെ പാപത്താൽ അവരെ ന്യായം വിധിച്ച് പറഞ്ഞയച്ച ദൈവമാണ് ഈ ദൈവമെങ്കിൽ, കാലം മാറുന്നതനുസരിച്ച്, രീതികൾ മാറുന്നതനുസരിച്ച്, സംസ്കാരങ്ങൾ നാട്ടിൽ മാറി വരുന്നതനുസരിച്ച് നാം കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങിയാൽ, നാം കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ തുടങ്ങിയാൽ അത് ദൈവം വകവെച്ചു തരുമെന്നോ, അത് ദൈവം സമ്മതിച്ചു തരുമെന്നോ, നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളുടെ മേലും ദൈവത്തിന്റെ സീല് വാങ്ങി അതിനു മേൽ പഠിപ്പിക്കാനാണോ നമ്മുടെ ശ്രമം? ദൈവം ഇന്നും നോക്കുന്നത് അന്തരംഗത്തിലെ വിശുദ്ധി അത്രേ. ദൈവം ഇന്നും നോക്കുന്നത് ആരാധനയ്ക്ക് വന്നാൽ അവന്റെ ഉള്ളറകളെ, സകല ഉള്ളങ്ങളെയും വിവേചിക്കുന്ന, സകല ചിന്തകളെയും വിവേചിക്കുന്ന, സകല ആലോചനകളെയും വിവേചിക്കുന്ന അവന്റെ ഉള്ളത്തെ നോക്കുന്നു. അതിനനുസരിച്ച് ദൈവം തീരുമാനിക്കുന്നു ഇവൻ വേർപെട്ടവനെന്നോ അല്ലെന്നോ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഉള്ളത്തിൽ പാപത്തെ താരോലിച്ചുകൊണ്ട് ഏറെക്കാലം പാർത്താൽ അറിഞ്ഞോ അറിയാമയോ ജനം ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കാതെയോ ഈ വ്യക്തി പാപത്തിൽ അകപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അല്പകാലം ഒളിച്ചു പാർക്കാൻ കഴിഞ്ഞേക്കും, പക്ഷെ അല്പം കഴിയുമ്പോൾ ലോകത്തിന് മുൻപാകെ അവൻ പരസ്യക്കോലമാകും എന്നുള്ളതും ഈ രാജ്യത്ത് താമസിക്കുന്ന നിങ്ങൾക്ക് അനേക സംഭവങ്ങളാൽ അറിയാം. ആകയാൽ ദൈവത്തിന് പ്രധാനം അന്തരംഗത്തിലെ വിശുദ്ധിയും ദൈവജനത്തിന്റെ വേർപാടുമാണ്. കാലം പുരോഗമിച്ച് സമ്പത്തൊക്കെ ഉണ്ടായി ഇന്നത്തെ കാലത്ത് എനിക്കറിയാം ഈ പ്രസംഗത്തിന് വലിയ റെസ്പോൺസ് ഉണ്ടാവില്ല എന്ന്. വലിയ റെസ്പോൺസ് ഉണ്ടാവണോ നിർബന്ധത്തിലും പ്രസംഗിക്കുന്ന ആളല്ല ഞാൻ. രാത്രി നിങ്ങളോട് പറയാൻ എനിക്കിന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. ജീവിതത്തിന്റെ ലജ്ജയെയും ആത്മതയെയും ഇന്ന് രാത്രി കാണുന്നവൻ ഈ കൂട്ടത്തിലുണ്ട്. ജീവിതത്തിന്റെ പാപത്തിന്റെ ഉള്ളറകളെ പൊളിച്ചു കാട്ടുന്നവൻ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. നിങ്ങൾ എത്ര വിശുദ്ധരായി നടിച്ചാലും ഇന്ന് രാത്രി വിശുദ്ധരാവില്ല. നിങ്ങൾ എത്ര ആത്മീകരായി നടിച്ചാലും ആത്മീകരാവില്ല. എത്ര ഉച്ചത്തിൽ പാടിയാലും ആത്മീകരാകണമെന്നില്ല. ആമേൻ. ദൈവം നോക്കി പരിശോധിച്ച് അവന് സീല് കുത്താൻ പറ്റിയ ശുദ്ധഹൃദയമുള്ള, വേറൊന്നിന്റെ മുൻപാകെയും വഴങ്ങാത്ത, പാപത്തിന്റെ മുൻപാകെ ചെറുത്തു നിൽക്കുന്ന, തിരുവെഴുത്തിന്റെ ഭാഷയിൽ പ്രാണത്യാഗത്തോളം ചെറുത്തു നിൽക്കുന്ന തരത്തിൽ പാപത്തോട് വെല്ലുവിളിക്കുന്നവർ, വിശ്വാസത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നവർ, അവരെയാണ് ദൈവം വിശുദ്ധർ എന്ന് കണക്കാക്കുന്നത്. ഇവരുടെ ഉപദേശത്തിനൊരു പ്രശ്നം ഉണ്ടായി. അത് വ്യക്തിപരമായ വിശുദ്ധിയുടെ കാര്യമാണെങ്കിൽ കുടുംബപരമായ വിശുദ്ധിയുടെ കാര്യവും ബലിയാമിന്റെ കാലത്തെ പോലെ ഇന്ന് വന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം ഇന്നത്തെ കാലത്ത് രീതിക്കൊത്ത്, നമ്മുടെ സ്റ്റാറ്റസിനൊത്ത്, അല്ലെങ്കിൽ ഗ്രീൻ കാർഡിനൊത്ത്, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനൊത്ത് കാര്യങ്ങൾ നടക്കണമല്ലോ. ദാറ്റ്സ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഫെയ്ത്ത്. ഭൗമികമാണ് ആളുകൾക്ക് ഇന്ന് മുമ്പിൽ നിൽക്കുന്നത്. ആത്മീക യോഗ്യതകളല്ല. അവിശ്വാസികളോട് ഇണയില്ല, പിണകൂടരുത് എന്ന പുതിയ നിയമവാക്യം ഇന്ന് കുടുംബങ്ങളിലും വ്യക്തികളിലും എങ്ങനെ ഇരിക്കുന്നു എന്ന് പരിശോധിക്കണമേ. ഒരു കാലത്ത് പിടിച്ച ആത്മീക ജീവിതത്തിന്റെ വില, ഉപദേശത്തിന്റെ ശക്തി, ഉപദേശത്തിന്റെ ഉറപ്പ് ഇന്ന് വാസ്തവത്തിൽ എങ്ങനെയുണ്ട്? വ്യക്തിപരമായ ജീവിതത്തോട് ഒന്ന് ശോധന ചെയ്യാൻ എനിക്ക് ദൈവാത്മാവിനാൽ വിളിച്ചു പറയുവാനുള്ളതാണ്. ഒരിക്കൽ പിടിച്ച ആ സത്യം ഉണ്ടല്ലോ, ആത്മനിറവിന്റെ സത്യം, ആത്മശക്തിയുടെ വ്യാപാരത്തിന്റെ സത്യം, പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ നാളിലെ ആ ഒരു ഒരു അനുഗ്രഹം, ആ ഒരു തീഷ്ണത, അതിനെക്കുറിച്ച് അന്ന് കാണിച്ച ആ ഉത്സാഹം ഇന്നത്രയും കാണിക്കാൻ നമുക്ക് പറ്റുമോ? അമീൻ. അതില്ലല്ലോ, പിന്നെ എങ്ങനെ അത്രയും കാണിക്കുന്നത്?
അപ്പൊ പിന്നെ അതില്ലാത്ത ഒരു സാഹചര്യം വന്നാലും അതിനെ ടോളറേറ്റ് ചെയ്യാൻ, അതിനെ സഹിക്കാൻ, സഹിക്കാൻ എന്ന് മാത്രമല്ല അതിനൊരു ഭാഗമായി പോകാൻ മനുഷ്യന് തീരുമാനിച്ചിരിക്കുന്ന കാലമാണ്.
എന്ത് തോന്നുന്നു, സംസ്കാരത്തിനൊത്ത് ദൈവം കൂടി മാറി വരണം എന്ന്? നമ്മുടെ സാഹചര്യങ്ങൾക്കൊത്ത് ദൈവം തന്റെ വചനം നമ്മെ അവൻ അനുവദിച്ചിരുന്നെങ്കിൽ എന്ന്?
ഒരു
ദിവസം ഞാനൊരു ഒരു ഒരു പാസ്റ്ററോട് കൂടിയിരുന്ന സമയത്ത് എന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് നോട്ട് കാണിച്ചു. It's a series of lessons on marriage and divorce. എന്നിട്ട് എഴുതിയിരിക്കുന്ന ആ എന്നെ കാണിച്ച ആ പ്രത്യേക ഭാഗം ഇങ്ങനെയാണ്, വിവാഹമോചനം ദൈവവചനം അനുവദിക്കുന്ന സമയങ്ങൾ. കുറെ വാക്യം കൂട്ടിയതിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വെച്ചോട് വട്ട് യു മീൻ എന്നോട് പറഞ്ഞു, ബ്രദർ സാമുവേൽ, യു കം ഫ്രം ഇന്ത്യ where there are less than 2% people are divorced and remarried, whereas I live here in the United States, 51% of our people are divorced and remarried. If I preach what you preach, if I teach what you teach, I may not have people in my church, they will go to some other church, therefore this is all I can teach. Maybe it is good for him, maybe it is good for his community, pache ഈ പുസ്തകം ഇത് പറയില്ല, ഈ പുസ്തകം ഇത് അനുവദിക്കില്ല. ഈ പുസ്തകം അനുസരിച്ച് മാരേജ് ഈസ് ഫോർ എ ലൈഫ് ടൈം, ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഈ പുസ്തകത്തിന്റെ പ്രമാണമാണ്. എത്ര പേര് അനുകൂലിച്ചാലും, എത്ര സഭകൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ തയ്യാറായാലും, പണ്ട് ഈ പുസ്തകം പറഞ്ഞത് ഇന്നും തീർത്തു പറയുന്നു, ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്.
ഇതിനോ ഡിവോഴ്സ് അനുവദിച്ചിരുന്ന പഴയ നിയമത്തിൽ മലാഖിയുടെ പ്രവചനം എത്തിയപ്പോഴത്തേക്കും ദൈവം വിളിച്ചു പറയുന്നു, ദൈവം വിവാഹമോചനം
അല്ലെങ്കിൽ ഉപേക്ഷണം വെറുക്കുന്നു എന്ന്. സിഗ്നിഫിക്കന്റ്. മോശയുടെ പ്രമാണം അനുസരിച്ച് ഉപേക്ഷണം അത്ര എഴുതിക്കൊടുത്ത് ഉപേക്ഷിക്കാൻ അനുവദിച്ചിരുന്ന കാലത്തും ദൈവത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ്, ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ്. ഇന്നത്തെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, രാജ്യങ്ങളുടെ നീക്കം എന്തുമായിക്കൊള്ളട്ടെ, ദൈവം തന്റെ വചനത്തിൽ ഒരു കാലത്തും മാറ്റം വരുത്താൻ തയ്യാറുള്ള ദൈവമല്ല. മനുഷ്യരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കോൺസ്റ്റന്റ്ലി യു ആർ ചേഞ്ചിങ്, ഐ എം ചേഞ്ചിങ്. ഇനി നമ്മളിങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ദൈവം മാറണമെന്നോ? അല്ല, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, ദൈവത്തിന് അങ്ങനെ മാറ്റേണ്ട സമ്പ്രദായം എന്തുണ്ടായി? വേദപുസ്തകം ഒന്ന് മാറ്റി കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആളുകൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ ദൈവം ഉണ്ടാക്കിയ വേറെ ഏതെങ്കിലും സംവിധാനം ദൈവത്തിന് മാറ്റേണ്ടി വന്നുവോ? ദൈവം പണ്ടുണ്ടാക്കിയ സൂര്യൻ ഈ നവീന കാലത്ത്, ഇത്രയും ശാസ്ത്രം പുരോഗമിച്ച കാലത്ത് അതിന്റെ വെളിച്ചം പോരാ എന്ന് പറഞ്ഞ് വേറൊന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇവിടുത്തെ മനുഷ്യൻ വേറൊന്ന് കണ്ടുപിടിച്ചുവോ? പണ്ടത്തെ കാലത്ത് ദൈവം തമ്പരാൻ ഉണ്ടാക്കിയതാണ് ശ്വസിക്കാൻ ഈ വായു. 20th century മനുഷ്യൻ ഇത് പോരാ, വേറെ ഉണ്ടാക്കണം എന്ന ആവശ്യം ഇന്നു വരെ ഉണ്ടായിട്ടുണ്ടോ? ദൈവം ഉണ്ടാക്കിയ അന്നത്തെ ഭൂമി ഇന്നും പാർക്കാൻ കൊള്ളാവുന്നതാണ്. ദൈവം അത് റീമോഡൽ ചെയ്ത് വേറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇറ്റ് ഇസ് ദ സെയിം എർത്ത് ഓൺ വിച്ച് യു ആർ ലിവിംഗ് ആൻഡ് ഐ എം ലിവിംഗ്. ദൈവം ഉണ്ടാക്കി ഇവയെല്ലാം അന്നറിഞ്ഞ് ആലോചിച്ച് ഏത് കാലത്തുമുള്ള മനുഷ്യജീവിതത്തിന് പറ്റിയതായി ഉണ്ടാക്കിയെങ്കിൽ ദൈവത്തിന്റെ വചനം മാത്രം ഏത് കാലത്തേക്കും പറ്റിയതല്ലെന്നോ, ഏത് കാലത്തേക്കും യോജിച്ചതല്ലെന്നോ? നമ്മുടെ കാലങ്ങൾ മാറുന്നതനുസരിച്ച് ദൈവവചനത്തിന് കൺസെഷൻസ് ഉണ്ടാക്കി തരണമെന്നോ? അതിന് ദൈവം തയ്യാറല്ല. ഈ വചനത്തിന് പറയുവാനുള്ള സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവവചനം. ആകാശത്തിന് മാറാം, ഭൂമിക്ക് മാറാം, ഈ പുസ്തകത്തിന് മാറിക്കൂടാ, ദൈവത്തിന് മാറിക്കൂടാ. അത്ര കർശനമായി ദൈവം പറഞ്ഞിരിക്കെ ഉപദേശങ്ങൾക്ക് വിട്ടുവീഴ്ച കാണിക്കാൻ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ സാംസ്കാരികമായി ആളുകളിൽ വന്നുകൂടിയിരിക്കുന്ന ഈ കാര്യങ്ങളെ ദൈവസഭ അപ്രൂവ് ചെയ്യാൻ എവിടെ പ്രമാണം? പാപം എന്നും ദൈവസന്നിധിയിൽ പാപമാണ്, അശുദ്ധി എന്നും ദൈവസന്നിധിയിൽ അശുദ്ധിയാണ്, തെറ്റെന്നും ദൈവസന്നിധിയിൽ തെറ്റാണ്. അതിനോട് അനുകൂലിക്കാൻ ദൈവം ഒരു കാലത്തും തയ്യാറല്ല. ഇന്നും ദൈവം അതിന് തയ്യാറല്ല. സഭകളും സമൂഹങ്ങളും കൂട്ടങ്ങളും അതിന് കൈയടിച്ചു വന്നു വന്നേക്കാം, അതിന് സമ്മതിച്ചു വന്നു വന്നേക്കാം. സ്വർഗത്തിലിരിക്കുന്നവൻ പണ്ടേ എതിർത്ത കാര്യം ഇന്നും എതിർക്കുന്നു, പണ്ട് വരത്ത കാര്യം ഇന്നും വെറുക്കുന്നു. രാത്രി ഞാൻ വിളിച്ചു ചോദിക്കേണ്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്നതിനാലോ, സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യുന്നതിനാലോ ദൈവ അതോ ദൈവജനത്തിന്റെ ജയം പാപത്തോട് ചേർത്ത് ദൈവത്തോട് പറ്റിച്ചേരുന്നതിനാലോ? ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് പരിശോധിച്ചിട്ട് ഇന്ന് രാത്രി ദൈവമുണ്ടാകെ മറുപടി പറയാൻ തയ്യാറുണ്ടോ? പാപത്തിൽ ജീവിച്ച കാലം ഒരിക്കലും ജയം ഉണ്ടായിട്ടില്ല. ദൈവത്തെ വിട്ട കാലം സ്വന്തം ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ഒരിത്തർക്കും സ്വസ്ഥതയുണ്ടായിട്ടില്ല. സമ്പത്തുണ്ടായിരിക്കാം, ദൈവത്തിൽ മറ്റു പലതും നേടിയിരിക്കാം, പക്ഷേ സ്വസ്ഥതയുണ്ടായിട്ടില്ല. എന്നാൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന കാലം അന്നായാലും ഇന്നായാലും സമ്പത്തുണ്ടായാലും ഇല്ലെങ്കിലും അന്ന് ജയത്തിന്റെ നാളുകളായിരുന്നു, ഉത്സവത്തിന്റെ നാളുകളായിരുന്നു, വിടുതലിന്റെ നാളുകളായിരുന്നു. പാതാള ഗോപുരങ്ങൾ ഇളകി വരുന്ന കണ്ണിന്റെ മുൻപാകെ കണ്ട് നിന്ന നാളുകളുണ്ട്. പക്ഷേ യഹോവയായ ദൈവം ബാക്കി ആരും സഹായിക്കാനില്ലാതിരുന്ന കാലത്ത്, കൂട്ടങ്ങൾ സഹായിക്കാനില്ലായിരുന്നപ്പോ, നാട്ടുകാരും സ്വന്തക്കാരും സഹായിക്കാനില്ലായിരുന്നപ്പോൾ വിടുവിച്ച ദൈവപ്രവർത്തിയുടെ നാളുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ സാഹചര്യങ്ങളിലും ജയത്തിന്റെ പാട്ടുപാടി അടുത്ത പടിയിലേക്ക് കടന്ന നാളുകളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ജീവിതത്തിന്റെ അനുഭവം ഉണ്ട്. പിന്തുണയ്ക്ക് ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഉള്ളം തകർന്നും സ്വത്തതയില്ലാതെയും അല്ലേ ഇന്ന് പിന്തുണയോടെ നിൽക്കുന്നത്? ആളുകളുടെ കയ്യടി ഉണ്ടായിരിക്കാം, ആളുകളുടെ അനുകൂലം ഉണ്ടായിരിക്കാം. Don't worry, we are with you എന്ന് പലരും പറഞ്ഞേക്കാം, പക്ഷേ is God with you? That is my question tonight. Holy God, you may be approved by people, but are you approved by God Almighty? മനുഷ്യന്റെ അനുകൂലം ഇന്ന് വരും, നാളെ പോവും. ഇന്ന് അനുകൂലിക്കുന്നവൻ നാളെ പ്രതികൂലിക്കും, ഇന്ന് പ്രതികൂലിക്കുന്നവൻ നാളെ അനുകൂലിച്ചു എന്ന് വരും. ആ തരത്തിലുള്ളവരല്ല എന്റെ ദൈവം. പണ്ട് എന്നെ സ്നേഹിച്ചവൻ ഇന്നും എന്നെ സ്നേഹിക്കുന്നവൻ, പണ്ട് മനുഷ്യർ കൈവിട്ടപ്പോഴും താങ്ങിയവൻ ഇന്നും എന്നെ ഉറപ്പിച്ചു നിർത്തുന്നവൻ, ഇന്ന് മനുഷ്യൻ അനുകൂലിക്കുമ്പോഴും താങ്ങുന്നവൻ, നാളെ മനുഷ്യർ വരുത്താനും താങ്ങുന്നവൻ. മനുഷ്യരുടെ അനുകൂലമല്ല എന്റെ ദൈവത്തിന് പ്രധാനം, മനുഷ്യരുടെ പിന്തുണയല്ല, ദൈവത്തിന്റെ പ്രധാനം തന്റെ വചനമനുസരിച്ച് തന്റെ അരുളപ്പാടിൻ പ്രകാരം കൃത്യമായി നിൽക്കാൻ ജനമോട് തയ്യാറുണ്ടോ അവിടെ വിടുവിക്കുന്നവനാണ് ദൈവം. വിടുതലിന്റെ മാർഗം ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്, വിടുതലിന്റെ മാർഗം ദൈവത്തോട് പറ്റിച്ചേരുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കോംപ്രമൈസ് വ്യക്തിപരമായ ജീവിതത്തിന് ആർക്കും നേട്ടം കൊടുത്തിട്ടില്ല, സഭയ്ക്കൊരിടത്തും നേട്ടം കൊടുത്തിട്ടില്ല. മറിച്ച് ദൈവകൃപയിലും ദൈവശക്തിയിലും ദൈവവചനത്തിന്റെ പ്രമാണത്തിലും നിൽക്കുന്ന വ്യക്തിയെയോ കൂട്ടങ്ങളെയോ നിങ്ങൾ പരിശോധിക്കൂ. ഇന്നും പിശാച് അവരെ കുറിച്ച് വിറയ്ക്കും, വ്യക്തിയെ കണ്ടാലും വിറയ്ക്കും, അങ്ങനെയുള്ള കൂട്ടങ്ങളെ കണ്ടാലും വിറയ്ക്കും. ആമേൻ. നിങ്ങളിൽ ചിലർ പറഞ്ഞേക്കാം ആളുകൾ വരില്ല എന്ന്. അതല്ല പരമാർത്ഥം. വിശുദ്ധിയുള്ളിടത്ത് വരാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്, ദൈവം ഇറങ്ങി വരുന്നിടത്ത് വരാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്, ദൈവശക്തി വെളിപ്പെടുത്തുന്നത് വരാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. വിശുദ്ധിയുടെ കാര്യം പറഞ്ഞാൽ ആള് കുറയുമെന്നല്ല, കുറയട്ടെ, കുറയുന്നവർ കുറയട്ടെ, ദൈവത്തിന്റെ വിശുദ്ധ ജനം ഒന്നിച്ച് വന്നു ചേരട്ടെ, ആ വിശുദ്ധിയിൽ പങ്കാളിയാവാൻ വേറെ ആളുകളെ ദൈവം കൊണ്ടുവരും. ആമേൻ, ആമേൻ, ആമേൻ. കാരണം ദൈവത്തിന് വിശുദ്ധി പ്രധാനം. ദൈവം വിശുദ്ധിയുള്ളിടത്ത് വിടുവിക്കുന്നു, ദൈവം വിശുദ്ധിയുള്ളിടത്ത് തന്നെ മഹത്വം വെളിപ്പെടുന്നു, വെളിപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഇന്നും ദൈവത്തിന്റെ വിടുതലിന്റെ മാർഗം ഇത് തന്നെ. ഇവിടെ വചനം പറയുന്നു, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഈ തരത്തിൽ ജയിക്കുന്നവന്, പാപത്തിന്റെ മേൽ ജയമെടുക്കുന്നവന്, വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ ജയമെടുക്കുന്നവന് ദൈവം മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്ന്. ആ വാക്യത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണം. മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിൽ അതിന്റെ ഒടുവിലത്തെ രണ്ട് വാക്യങ്ങളിൽ എന്റെ ഓർമ്മ 13-14 വാക്യങ്ങളാണെന്നാണ് മോശ പറയുന്ന ഒരു കൽപ്പനയുണ്ട്. സോറി, 33-34 വാക്യങ്ങൾ, 16 പുറപ്പാട് പുസ്തകം. നമുക്കറിയുള്ളൊരു കാര്യം, എബ്രായ ലേഖനം 9 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്, ദൈവം തന്റെ ജനത്തെ അത്ഭുതകരമായി പോഷിപ്പിച്ചതിന്റെ അടയാളമാണ് മന്ന എന്ന് എല്ലാവർക്കും അറിയാം. ഭൂമി ആഹാരം കൊടുക്കാനില്ലാതിരുന്നപ്പോ, നാട്ടിലെ ഒറ്റ രാജ്യങ്ങളും ഇവർക്ക് ആഹാരം കൊടുക്കാഞ്ഞപ്പോ, സഹായത്തിനൊരു കരവും ഭൂമിയിൽ എങ്ങും ഇല്ലാതിരുന്നപ്പോ, ഒന്നോ രണ്ടോ ദിവസമല്ല 40 വർഷം നിരന്തരം ദൈവം തന്റെ ജനത്തെ സൂപ്പർ നാച്ചുറലി പോഷിപ്പിച്ചു എന്നതാണ് മന്ന പറയുന്നത്. ആ മന്നയ്ക്ക് പറയാനുള്ളത്, ഭൂമിയുടെ എല്ലാ ഉറവിടവും അടഞ്ഞു പോകട്ടെ, ദൈവം തോൽക്കില്ല. ഭൂമിയിലെ സകല ജാതികളും എതിരാകട്ടെ, ദൈവം തന്റെ ജനത്തെ നടത്തുന്നതിൽ പരാജയപ്പെടില്ല. സകല ആളുകളും എതിരായി വരട്ടെ, തന്റെ ജനത്തെ നടത്തുന്നതിൽ ദൈവത്തിന് തോൽവി ഉണ്ടാവില്ല. ദൈവത്തോട് ഒറ്റ മനുഷ്യൻ ഭൂമിയിൽ സഹകരിച്ചില്ലെങ്കിലും ദൈവം തോക്കാൻ പോകുന്നില്ല. മന്ന പറയും, ദൈവം തരും, തരും. ഓഴിരെ ഗാനം. ഹേയ് മനുഷ്യ, നീ പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് വിളിച്ചു ചോദിച്ചാൽ, ആ നാട്ടിൽ ആഹാരമില്ലല്ലോ, ഇവിടെ ആഹാരമില്ലല്ലോ, യു ആർ കോൺസ്റ്റന്റ്ലി ഇൻ ട്രാവൽ, ഹൗ ആർ യു ഗോയിങ് ടു ബി ഫെഡ് എന്ന് ചോദിച്ചാൽ, അവന് പറയാനുള്ളത്, എന്റെ ദൈവം ജീവിക്കുന്നു, ഞങ്ങൾ അവനെ കാണുന്നു, അവന്റെ മേഘം ഞങ്ങളുടെ മുൻപാകെ പോകുന്നു, ദിവസം പ്രതി ഞങ്ങളോടുകൂടെ ഉണ്ട്, ഈ മേഘമുണ്ടോ ഞാൻ ജീവിക്കും, ഈ മേഘമുണ്ടോ മുമ്പിലുണ്ടോ ഞങ്ങൾ പോഷിപ്പിക്കപ്പെടും, ഉറപ്പാണ്. എവിടുന്നെന്ന് ചോദിച്ചാൽ അവര് പറയും, വീടൊന്നോ, ഞങ്ങളുടെ ദൈവം ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ആമേൻ. മോശ പറഞ്ഞു, ഈ മന്ന കുറെ എടുത്ത് ഒരു സാക്ഷ്യത്തിനായിട്ട്, തലമുറകൾക്ക് സാക്ഷ്യത്തിനായിട്ട് കൊണ്ടുപോയി ആലയത്തിൽ വെക്കണം. ഈ മന്ന കൊണ്ടുപോയി വെച്ചത് നിങ്ങൾക്കറിയാം നിയമപ്പെട്ടകത്തിനകത്താണ്, അന്തർമന്ദിരത്തിൽ, നിയമപ്പെട്ടകത്തിനകത്ത്, പിന്നീട് നിയമപ്പെട്ട അന്തർമന്ദിരത്തിലാണ് വെച്ചത്. ആ മന്ന ആർക്കും കാണാൻ പറ്റില്ല, കാരണം അതിന്റെ മുകളിൽ കൃപാസനം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇതിനകത്ത് മന്നയുണ്ടെന്നറിയാമെന്നല്ലാതെ ഒരു മനുഷ്യനും കാണുന്നതല്ല, ആർക്കും അതിൽ നോക്കാൻ പറ്റില്ല. പക്ഷേ ഇതറിയാവുന്ന ദൈവമക്കൾ, ഇതിനെക്കുറിച്ച് പരിചയമുള്ളവർ ഏത് കാലത്തും പറയും, അതിനകത്ത് ദൈവം ഞങ്ങളെ നടത്തിയതിന്റെ അടയാളമായി മന്നയിരിപ്പുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയതിന്റെ അടയാളമായി ഇതിനകത്ത് മന്ന ഇരിപ്പുണ്ട്. ആ മന്നയ്ക്ക് ഏത് തലമുറയോടും വിളിച്ചു പറയാനുള്ള ഇതാണ്, ദൈവം നടത്തിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. കോഴിരെ ഗാഡ് തന്റെ ജനത്തെ നടത്താൻ ദൈവത്തിന് അറിയാം, ദൈവത്തിന് അതിന്റെ വഴികളുണ്ട്, ദൈവം പുലർത്തും. പക്ഷെ ആ മന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ മറഞ്ഞിരിക്കുന്ന മന്നയാണ്. നാട്ടുകാരന് ഓടി വന്ന് തുറന്നു നോക്കിയിട്ട് ഇത് കണ്ട് ദൈവത്തെ സേവിക്കാൻ പറ്റിയല്ല, ഇത് മൂടി വെക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് മറഞ്ഞിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ ഒരു കണ്ണിന് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നതിന്റെ അർത്ഥം, ദൈവത്തെ സേവിക്കുന്നതിന്റെ എല്ലാ നന്മയും കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പിന്നാലെ പോകാം എന്ന് പറയാൻ പറ്റില്ല. യേശു പറഞ്ഞ ഒരു ഉപമ ഇതിനോട് സമമാണ്. അവൻ പറഞ്ഞു, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഒരു മനുഷ്യനത് കണ്ട് മറച്ചിട്ട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ഈ വയൽ വാങ്ങി. ആ പ്രയോഗം ശ്രദ്ധേയമാണ്. തനിക്കുള്ളതെല്ലാം വിറ്റ് ഈ വയൽ വാങ്ങി. ദൈവരാജ്യത്തെക്കുറിച്ച്, ആത്മീക അനുഭവത്തെക്കുറിച്ച്, ദൈവപുത്രൻ കൊടുക്കുന്ന ഈ കൃപയെക്കുറിച്ച്, ആത്മജീവനെക്കുറിച്ച് വചനത്തിന് പറയാനുള്ളത് ഇതാണ്, ഉള്ളത് മുഴുവൻ വിറ്റിട്ട്, മുഴുവൻ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഈ വയൽ വാങ്ങേണ്ടി വന്നാലും ഇതാണ് വലുത്, ഇതാണ് ഉന്നതം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആത്മീക ജീവിതത്തിന് വേണ്ടി സഹോദരങ്ങളെ മുഴുവൻ കൊടുക്കേണ്ടി വന്നാലും, മുഴുവൻ ഉപേക്ഷിക്കേണ്ടി വന്നാലും ശ്രേഷ്ഠമായത് ദൈവപുത്രൻ അന്തരംഗത്തിൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയാണ്, ദൈവപുത്രന്റെ രക്ഷയാണ്, ദൈവപുത്രന്റെ വിടുതലാണ്. ഇതെല്ലാം കണ്ടറിഞ്ഞ് ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല. അന്തരംഗത്തിൽ ഒരു ബോധ്യം വേണം, ദൈവം നടത്തുന്നു. ഇതൊരു വിശ്വാസ ജീവിതമാണ്. ആത്മാവ് പ്രകാശിച്ചവനെ ഇത് കാണാൻ പറ്റുകയുള്ളൂ. ആത്മശബ്ദം കേൾക്കുന്നവനെ ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയുള്ളൂ. ഓളിരു ഗാഡ്, ഇന്ന് രാത്രി വചനത്തിൽ പറയാനുള്ള ജയിക്കുന്നവന് ദൈവം ഈ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഒന്നുകൂടെ ഞാൻ കോൺട്രാസ്റ്റ് ചെയ്ത് പറയട്ടെ, ലോകത്തിന്റെ പോഷണം നോക്കി പോകുന്നവന് ഇത് കിട്ടില്ല. ബിലിയാമിന്റെ ഉപദേശം കേട്ട് പോകുന്നവൻ ഇത് കിട്ടില്ല. ബാലാക്കിന്റെയും കൂട്ടരുടെയും എല്ലാം നാട്ടിൽ അംഗീകാരം വേണം എന്ന് പറയുന്നവന് ഇത് കിട്ടില്ല. അതിനെ ജയിക്കുന്നവന്, ആത്മീക ജീവിതത്തിൽ അതിനെ ജയിക്കുന്നവന് ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന മന്നയുണ്ട്. ഇതിനെ ചെറുത്തു പോയാൽ താൻ എവിടെ പോകും എന്ന് ആളുകൾ ചോദിച്ചേക്കാം. സമൂഹത്തിനെതിരെ പോയാൽ താൻ എവിടെ പോകും എന്ന് ആളുകൾ ചോദിച്ചേക്കാം. രാജ്യം ഇങ്ങനല്ലേ, സംസ്കാരം ഇങ്ങനെയല്ലേ എന്ന് ആളുകൾ ചോദിച്ചേക്കാം. രാത്രി വിളിച്ചു പറയുവാൻ എനിക്ക് നിയോഗമുള്ളത്, ജയിക്കുന്നവന് ദൈവം മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. പുലർത്താൻ ദൈവത്തിനറിയാം. വഴികളെല്ലാം വിശദീകരിച്ചു കൊടുക്കാൻ നിങ്ങൾക്കറിയില്ലായിരിക്കാം. എല്ലാ മാർഗങ്ങളും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കറിയില്ലായിരിക്കാം. എല്ലാ ശാസ്ത്രവും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്കറിയില്ലായിരിക്കാം. എല്ലാ തിയോളജിയും അതിന്റെ പിന്നിൽ വിശദീകരിച്ചു കൊടുക്കാൻ നിങ്ങൾക്കറിയില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്നത് പരമാർത്ഥമാണ്. ജയിക്കുന്നവനെ ദൈവം പുലർത്തും എന്നത് പറയുന്നു. ആകാശം അടഞ്ഞാലും ദൈവം പുലർത്തും. ഭൂമി അനുഭവം തന്നില്ലെങ്കിലും ദൈവം പുലർത്തും. ലോകം മുഴുവൻ എതിരായാലും ദൈവം പുലർത്തും. കൂടെ നിന്നവരെല്ലാവരും മാറിയാലും ദൈവം പുലർത്തും. കാരണം എന്റെ ദൈവം സർവശക്തൻ, എന്റെ ദൈവം ദൈവാദി ദൈവം, എന്റെ ദൈവം ഭൂമിയെ ഉണ്ടാക്കിയവൻ, എന്റെ ദൈവം ആകാശത്തെ നിർമ്മിച്ചവൻ, അവൻ സകല ജഡത്തിന്റെയും ദൈവം. ആരുടെയും പിന്തുണ കാത്തു നിൽക്കുന്ന ദൈവമല്ല, തന്റെ ശക്തിയും മഹത്വവും വെളിപ്പെടുത്തുന്ന ദൈവം. ഏത് കാലത്തും അവന് പറയാനുള്ളത്, അവൻ വാഴുന്നു, അവൻ ഭരണം നടത്തുന്നു, അവന്റെ വഴികൾ അഗോചരമാണ്. വിശദീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഉറപ്പായി എനിക്ക് പറയാനുള്ളത്, ദൈവം പുലർത്തും. ലോകം പോകുന്നത് പോലെ പോകാനല്ല, ലോകം ഒഴുകുന്നത് പോലെ ഒഴുകാനല്ല. പ്രത്യേകമായി വിശുദ്ധമായി വന്ന് നിൽപ്പാൻ തയ്യാറുണ്ടോ? നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നീട്ടും. ലോകത്തിന്റെ പിന്നാലെ പോയിട്ട്, ഒഴുക്കിനൊത്തൊഴുകിയിട്ട്, കോമൺ ഫിലോസഫി അംഗീകരിച്ചിട്ട് ജീവിതത്തിൽ എന്ത് നേട്ടമുണ്ടായി ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കുമോ? സ്വന്തം ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, വാട്ട് ഹാവ് യു ഗെയിൻഡ്? What have you attained? Amen. ആമേൻ. മറിച്ച് ദൈവത്തെ അറിയാവുന്നവൻ, ജീവിതത്തിൽ നിന്നും ആ പ്രമാണം കാത്തുകൊള്ളുന്നവൻ, രാത്രി ആത്മാവിൽ ശോധന ചെയ്ത് പറയട്ടെ, ദൈവം കൈവിട്ടൊരു സമയം നിങ്ങൾക്ക് പറയാമോ? വിശ്വസിച്ച് ദൈവപുത്രനെ പിൻപറ്റിയതിനാൽ, വിശ്വസിച്ച് ദൈവപുത്രനെ സേവിച്ചതിനാൽ തോൽവിയുണ്ടായ ഒറ്റ സമയം പറയാൻ ഇവിടെ ഇരിക്കുന്ന ഒറ്റയാളുണ്ടോ? പോക്കുമെന്ന് എല്ലാവരും പറഞ്ഞ സമയമായിരിക്കാം, പരാജയപ്പെടുമെന്ന് എല്ലാവരും വിധി എഴുതിയ സമയമായിരിക്കാം. അതിന്റെ നടുവിൽ അത്ഭുതത്തിന്റെ കരവുമായി ദൈവം തക്ക സമയത്ത് വെളിപ്പെട്ടിട്ടില്ലേ? വിടുവിക്കാൻ ദൈവം വെളിപ്പെടുത്തിട്ടില്ലേ? തന്റെ ആത്മാവുമായി ദൈവം ഇറങ്ങി വന്നിട്ടില്ലേ? തന്റെ അരുളപ്പാടുമായി ദൈവം ഇറങ്ങി വന്നിട്ടില്ലേ? തന്റെ ശബ്ദവുമായി ദൈവം ഇറങ്ങി വന്നിട്ടില്ലേ? ഇന്നും അവൻ ജീവിക്കുന്നു, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്നയുണ്ട്. എല്ലാം വിശദീകരിക്കാൻ നിങ്ങൾ കഴിയില്ല. നിങ്ങളുടെ കണ്ണുകൾ തന്നെ എല്ലാം കണ്ടുവന്ന് വരില്ല. നമുക്ക് കാണാൻ കഴിയാത്തത്ര ഉയരത്തിലാണ് ദൈവത്തിന്റെ വഴികൾ. അവന്റെ വഴികൾ അഗോചരം, കാണാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അവന് വഴികളുണ്ട്, അവന് മാർഗങ്ങളുണ്ട്. Nobody can stop God. Amen. Amen. Praise the Lord. രാത്രി തിരുമുൻപാകെ എഴുന്നേറ്റ് നിൽക്കും അല്പസമയം. എല്ലാവരും അല്പസമയം ദൈവ മുൻപാകെ എഴുന്നേറ്റ് നിൽക്കുമോ സഹോദരങ്ങളെ? Hallelujah. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്നും അവന്റെ പ്രവൃത്തിയുണ്ട്, ഇന്നും അവന്റെ ശക്തിയുണ്ട്. ആമേൻ. ലോകത്തിന്റെ പിന്നാലെ പോയവരെല്ലാം തോറ്റിട്ടുണ്ട്. ഭൗമികത്വത്തിന്റെ പിന്നാലെ പോയവരെല്ലാം ജീവിതത്തിൽ കുറെ സമ്പത്തുണ്ടാക്കിയിരിക്കാം, പക്ഷേ ഇന്ന് രാത്രി സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, നിലവിളിയോടെ, ഉള്ളിൽ വേദനയോടെ നിൽക്കുമ്പോ ആമേൻ. ജീവന്റെ ശക്തിയുടെ വ്യാപാരം കാത്തുകൊള്ളുവാൻ തന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത ആർക്കും ഇന്ന് രാത്രിയിലും ഉള്ളിലൊരു തുടുപ്പുണ്ട്. ഇന്ന് രാത്രിയിലും ആത്മാവിന്റെ ഒരു വ്യാപാരമുണ്ട്. ഇന്ന് രാത്രിയും അവരുടെ അധരങ്ങൾ പറയും, എന്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. ആളുകൾ എന്നെ കൈവിട്ട അനേക സമയം എനിക്ക് ഓർമ്മയുണ്ട്. കൂട്ടങ്ങൾ എന്നെ കൈവിട്ട അനേക സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തോക്കുമെന്ന് എല്ലാവരും പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാൻ നോക്കിയിരുന്ന സമയങ്ങൾ എനിക്കറിയാം. പക്ഷെ എന്നെ ജയത്തോടെ നടത്തി. ഓ ഉളിരുക, എന്നെ ജയത്തോടെ നടത്തി. ഹല്ലേലൂയ. രാത്രി അന്തരംഗത്തിൽ സാക്ഷ്യമുള്ളവർ ദൈവത്തിന്റെ ഹൃദയങ്ങളെ പറഞ്ഞ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്. ഓ ഉളിരുക. ഇന്നും അവന്റെ പക്കൽ മറഞ്ഞിരിക്കുന്ന മന്നയുണ്ട്. ഇന്നും വിടുതൽ ദൈവത്തിന്റെ പക്കലുണ്ട്. ആമേൻ ജീസസ്. ഇന്നും വിടുതൽ ദൈവസന്നിധിയിലുണ്ട്. ഇന്നും ഉദ്ധാരണം ദൈവസന്നിധിയിലുണ്ട്. ഇന്നും നടത്താൻ ദൈവത്തിന് കഴിയും. ഇന്നും വിടിരിക്കാൻ ദൈവത്തിന് കഴിയും. Hallelujah, hallelujah. ആർക്കും കിട്ടുമെന്നല്ല, ജയിക്കുന്നവന് കിട്ടും. ജീവിതത്തെ ക്രമീകരിക്കുന്നവന് കിട്ടും. ദൈവ അരുളപ്പാടിന് കൃത്യമായി നിൽക്കുന്നവന് ഇന്നും മറഞ്ഞിരിക്കുന്ന മന്നയുണ്ട്. തകർച്ചയോട്, ജീവിതത്തിൽ പരാജയങ്ങളോട്, തോൽവിയോട്, നെടുവെറുപ്പോടെ ഇന്ന് രാത്രി ആലയത്തിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളെ, രാത്രി ആ തോൽവിയിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവം ഇന്ന് രാത്രി നിന്നെ സഹായിക്കും. ജീസസ്, ജീസസ്. പാപത്തിന്റെ നഗ്നതയോടുകൂടെ ഇന്ന് രാത്രി ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരുണ്ട്. ആമേൻ. അന്തരംഗത്തെ ശോധന ചെയ്യുന്നവൻ, ജീവിതത്തിന്റെ എല്ലാ വഴികളെയും പരിശോധിക്കുന്നവൻ ഇന്ന് രാത്രി അവിടുന്ന് കണ്ടിട്ട് വിളിച്ചു പറയുന്നു, പാപത്തിന്റെ നഗ്നതയോടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരുണ്ട്. നിന്നെ ഒന്ന് ഉടുപ്പിക്കാൻ, നീതി ഒന്ന് ഉടുപ്പിക്കാൻ, പാപം പോക്കി ഒന്ന് ശുദ്ധീകരിക്കാൻ, അശുദ്ധയുടെ വഴികളെ വിട്ടുകളവാൻ, ദൈവപുത്രനോട് ചേർന്ന് നിൽക്കാൻ ജീവിതത്തിൽ തീരുമാനമെടുക്കുമോ? ജീസസ്. പാപം അന്തരംഗത്തെ തകർത്തിരിക്കുകയല്ലേ? അശുദ്ധ ജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തി കളയേർന്നിരിക്കുകയല്ലേ? കുടുംബത്തെ തന്നെ താറുമാറാക്കിയിരിക്കുകയല്ലേ? ഓ ഹല്ലേലൂയാ. ആമേൻ. അടുത്തു ചെല്ലാൻ പ്രാഗൽഭ്യമില്ലാതെ, പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യമില്ലാതെ, ജീവന്റെ വ്യാപാരമില്ലാതെ ഇന്ന് രാത്രി തളർന്നിരിക്കുന്ന വ്യക്തികൾ, ഉള്ളങ്ങൾ ഇതിനകത്ത് നിൽപ്പില്ലേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിച്ച നിന്റെ അധരം ഒരു വാക്ക് സ്തുതിക്കാൻ കഴിവില്ലാതെ ഇന്ന് രാത്രി ഇതിനകത്തില്ലേ? ആ പരാജയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ജയം തരുവാൻ അനുവദിച്ചു കൊടുക്കുമോ? ദൈവശക്തിയുടെ വ്യാപാരം ജീവത്തിന് മേൽ നയിക്കാൻ ഇന്ന് രാത്രി ദൈവത്തെ അനുവദിക്കുമോ? ഹല്ലേലൂയ. ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ അല്പസമയം ഉപയോഗിക്കണമേ. ഞാൻ വെറുതെ ഒരു പ്രസംഗം പ്രസംഗിക്കാൻ ഇവിടെ വന്നിട്ടില്ല. ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ ദൈവ വെളിപ്പാടുന്ന രാത്രി ഞാൻ ഈ കൂട്ടത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ആമേൻ. പാപത്തിന്റെ നഗ്നതയെയും പാപത്തിന്റെ ലജ്ജയെയും ഇന്ന് രാത്രി അവൻ മൂടേണ്ടതാണ്, അവൻ മറയ്ക്കേണ്ടതാണ്, അതിനവന്റെ അടുക്കൽ ചെല്ലേണ്ടതാണ്, തോൽവികളെ സമ്മതിക്കേണ്ടതാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഹല്ലേലൂയ. നിങ്ങളുടെ കോംപ്രമൈസിന്റെ ഫിലോസഫി അല്ല നിങ്ങളെ ജയിപ്പിക്കുന്നത്. ദൈവപുത്രനോട് ചേർന്നുള്ള ജീവിതമേ ജയം തരികയുള്ളൂ. നിന്റെ കോംപ്രമൈസിനാൽ നീ തോൽക്കും, നീ തോൽക്കും, നീ പരാജയപ്പെടും, നീ ഓരോ പടി അധപ്പതിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ദൈവപുത്രനോട് ചേർന്ന് ജീവിക്കാൻ തീരുമാനിക്കുമോ? നീ ജയിക്കും. ആര് തോൽപ്പിച്ചാലും നീ ജയിക്കും. ആര് കൈവിട്ടാലും നീ ജയിക്കും. ഭൂമി മുഴുവൻ എതിരായാലും നീ ജയിക്കും. കാരണം എന്റെ ദൈവം ഭൂമിയുടെ ദൈവം, എന്റെ ദൈവം സ്വർഗത്തിന്റെ ദൈവം, അവൻ ജീവിക്കുന്ന ദൈവം, അവൻ വാക്ക് പാലിക്കുന്നവൻ, അവൻ മാറാൻ കഴിവില്ലാത്തവൻ. ഇന്ന് രാത്രി അവൻ ഇവിടെയുണ്ട്.
മറഞ്ഞിരിക്കുന്ന മണ്ണ ഇന്ന് രാത്രി അവന്റെ പക്കലുണ്ട്. നിന്റെ വിടുതലിന്റെ വഴി എവിടെ എന്ന് രാത്രി നിങ്ങൾ വിളിച്ചു ചോദിക്കുന്നുണ്ടാവാം. നിന്റെ വിശ്വാസം എവിടെ എന്ന് ചിലർ ആക്ഷേപിച്ചു ചോദിക്കുന്നുണ്ടാവാം. രാത്രി ഉള്ളത്തിൽ ധൈര്യമായി പറയുമോ, എന്റെ ദൈവം ജീവിക്കുന്നു, എന്റെ ദൈവം ജീവിക്കുന്നു, എന്റെ ദൈവം വിടുവിക്കുന്നു, പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും, അത്ഭുതം പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും, ഉദ്ധരിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും, എന്നെ സഹായിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും, എന്റെ ജോലിയിൽ എന്നെ സഹായിക്കാൻ ദൈവത്തിന് കഴിയും, എന്റെ കുടുംബത്തിൽ എന്നെ സഹായിക്കാൻ ദൈവത്തിന് കഴിയും. എന്റെ നിഷ്കളങ്ക ഹൃദയത്തെ അറിയുന്നവൻ, എന്റെ ഭാവമില്ലാത്ത ജീവിതത്തെ അറിയുന്നവൻ, പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത എന്റെ ജീവിതത്തെ അറിയുന്നവൻ ഇന്ന് രാത്രി എനിക്ക് വിടുതൽ തരും എന്ന് അന്തരംഗത്തിൽ ഉറപ്പായി പറയുമോ? അവിശ്വാസത്തെ ശാസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ഉറപ്പിക്കൂ. പാപത്തെ ശാസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ശുദ്ധമാക്കൂ. യേശുവിന്റെ ആത്മാവിന് നിശ്ചയമായിട്ടും ഇന്ന് രാത്രി ഈ കൂട്ടത്തിന്റെ മേൽ തന്റെ പ്രവൃത്തി അയക്കാനുണ്ട്, തന്റെ വിടുതൽ അയക്കാനുണ്ട്, തന്റെ ഉദ്ധാരണം അയക്കാനുണ്ട്, ജീവിതങ്ങളെ വെടിപ്പാക്കാനുണ്ട്, രാത്രി ശരീരങ്ങളുടെ മേൽ ദൈവത്തിന് സൗഖ്യം അയക്കാനുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഈ കൂട്ടത്തിന്റെ മേൽ വെളിപ്പെടുത്താനുണ്ട്. ഓ ഹല്ലേലൂയ, ഓ ഗ്ലോറി ടു ഗോഡ്. ദൈവസന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്, ദൈവ വിട്ടുതലിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. നോട്ട് ജസ്റ്റ് ഹിയർ എ പ്രീച്ചിംഗ് ബട്ട് യു ഹാവ് കം ടു ദ വെരി ത്രോൺ ഓഫ് ഗോഡ്, യു ഹാവ് കം ടു ദ ഗ്രേസ് ഓഫ് ഗോഡ്, യു ഹാവ് കം ടു ദ അവൈലബിലിറ്റി ഓഫ് ദ പവർ ഓഫ് ഗോഡ്. ഗോഡ് ഈസ് ഇൻ ദിസ് പ്ലേസ്, ഗോഡ്സ് പവർ ഈസ് ഇൻ ദിസ് പ്ലേസ്, ഗോഡ്സ് ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ ദിസ് പ്ലേസ്. ഓ റബവ ശീല റബഹന്ദു റബഹാഷ്യ, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇടപെട്ട സഹോദരങ്ങളെ, രാത്രി അന്തരംഗത്തോട് ദൈവാത്മാവ് ഇടപെടുന്ന ഈ അവസരം കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമർപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ ദാസൻ നിലയിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ചെയ്യുമെങ്കിൽ രാത്രി നിന്റെ മേൽ ദൈവശക്തി ഒരു വ്യാപാരം അയക്കാൻ ദൈവത്തിന് തയ്യാറുണ്ട്. ഹി ഈസ് സ്റ്റിൽ ഓൺ ഹിസ് ത്രോൺ, ഹി ഈസ് സ്റ്റിൽ ഇൻ പവർ, ഇൻ അതോറിറ്റി, ഹി ഈസ് ദി ഓൾമൈറ്റി ഗോഡ്. അദൃശ്യമായ വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്, അത്ഭുതത്തിന്റെ വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. സംശയിക്കേണ്ട, ചോദ്യം ചെയ്യേണ്ട, രാത്രി വിടുവിക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾക്കതിനെല്ലാം റാഷണലൈസ് ചെയ്യാൻ കഴിയില്ലായിരിക്കാം. യു മേ നോട്ട് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഓൾ ദോസ്, ബട്ട് ഗോഡ് കെൻ ഡു ഇറ്റ്. സിംപ്ലി ബിലീവ് ഗോഡ് കെൻ ഡു ഇറ്റ് ബിക്കോസ് ഹി ഈസ് ദി ഓൾമൈറ്റി ഗോഡ്. ദൈവം എന്നോട് വാക്ക് പറഞ്ഞു, ദൈവം ഇന്ന് രാത്രി വിടുവിക്കും. രാത്രി ഉള്ളത്തിൽ തങ്ങളോട് തന്നെ ദൈവാത്മാവ് ഇടപെടുന്നവരായി, ഹല്ലേലൂയ, ദൈവശക്തിയുടെ വ്യാപാരം ജീവിതത്തിന് മേൽ വരുന്നവരായി. എത്ര പേര് ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്? ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ട കാര്യത്തിൽ ഇന്ന് രാത്രി നിങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവശക്തിക്ക് കീഴ്പ്പെടുത്തി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ജീവിതത്തെ തുരുത്താനായിരിക്കാം, ജീവിതത്തെ ശുദ്ധീകരിക്കാനാവാം, ദൈവസന്നിധിയിൽ നിങ്ങളെത്തിന് ഏൽപ്പിക്കാനാവാം. അല്ല, ഭാരത്തോടെ എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത് വ്യർത്ഥം എന്ന് പറയുന്ന ഉള്ളം ഇന്ന് രാത്രി ഇതിനകത്ത് നിൽപ്പുണ്ടല്ലോ. Don't be mistaken. കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത് വ്യർത്ഥമല്ല. നിന്റെ കാലുകൾ പാറമേലാണ് നിൽക്കുന്നതെന്നറിയാമോ? വലങ്കയാൽ അവൻ നിന്നെ പിടിക്കും എന്നറിയാമോ? ബാക്കി പലരും വീഴുമ്പോഴും നീ ഉറച്ചു നിൽക്കും എന്നറിയാമോ? മറഞ്ഞിരിക്കുന്ന മണ്ണ ഇന്ന് രാത്രി ദൈവത്തിന്റെ പക്കലുണ്ട്. You don't see it tonight. You don't know where it is coming from. But it is with God. ദൈവത്തിന് വിടുവിക്കാൻ കഴിയും, ദൈവത്തിന് ഉദ്ധരിക്കാൻ കഴിയും, ദൈവത്തിന് സഹായിക്കാൻ കഴിയും. രാത്രി വിശ്വസിച്ച് കർത്താവെ, ഇന്ന് രാത്രി അവിടുത്തെ അടുക്കലേക്ക് ഞാൻ വരുന്നു. ദൈവാത്മാവെ, എന്നോട് ഇടപെടുന്നതിനായി സ്തോത്രം. രാത്രി എന്നെ ഉദ്ധരിക്കണമെന്ന് പറയുവാൻ, എന്നെ സഹായിക്കണമെന്ന് പറയുവാൻ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? കരമുയർത്തു, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. If you know that the Holy Spirit is dealing with you for any particular thing, raise your hands in the presence of God. God is here. Amen. Thank you. വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കരം ഉയർത്തു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം ഇന്ന് രാത്രി തന്റെ ശക്തിയാൽ നമ്മെ സന്ദർശിക്കാൻ പോവുകയാണ്. ആമേൻ. Maybe you are sick in your body tonight. God is in this place. His healing is in this place. And God can heal you right now. ശരീരത്തിൽ രോഗികളായിരിക്കാം, ഇന്ന് രാത്രി യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും, നിങ്ങളെ വിടുവിക്കാൻ കഴിയും. യേശു വന്നിരിക്കുന്ന ഈ കൂട്ടത്തിൽ നിശ്ചയമായിട്ടും ഇന്ന് രാത്രി അവന്റെ വിടുതലുണ്ട്, രാത്രി അവന്റെ സൗഖ്യമുണ്ട്. ആമേൻ. രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. ദൈവം വിടുവിക്കാൻ പോവുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി അവനോട് അയക്കാൻ പോവുകയാണ്. ആമേൻ. കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചവരെ, ആമേൻ ഹല്ലേലൂയ വേറെ ആരെങ്കിലും ഇതിന്റെ ആസ്തത്വങ്ങളെ തന്നെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളും നമുക്കൊരു നിമിഷം കരങ്ങളെ ഉയർത്താം, തിരുസന്ധിയിൽ ഉയർത്താം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം കരങ്ങൾ ഉയർത്തി ദൈവസന്ധിയിൽ സ്തുതിക്കുമോ, ദൈവസന്ധിയിൽ മഹത്വപ്പെടുത്തുമോ? പ്രത്യേകമായി ആവശ്യമായിട്ട് നിൽക്കുന്നവർ ഇന്ന് രാത്രി ഈ അവസരം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവം ഇന്ന് രാത്രി ഒരു പ്രവൃത്തി നമ്മുടെ മേലയക്കും, ഇന്ന് രാത്രി ഒരു വിടുതൽ ദൈവം നമ്മുടെ മേലയക്കും. ദൈവം ഇന്ന് രാത്രി അത്ഭുതമായ ചില വഴികളെ ചില ജീവിതങ്ങൾക്ക് വേണ്ടി തുറക്കും. വ്യക്തമായ ദൈവാരുളപ്പാടിന്റെ വെളിച്ചത്തിൽ ദൈവാത്മാവ് ഇന്ന് പകൽ മുഴുവൻ എന്നോട് സംസാരിച്ചുകൊണ്ടെന്നെ വെളിച്ചത്തിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്ന മറഞ്ഞിരിക്കുന്ന ഉറവിടങ്ങൾ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി തുറക്കപ്പെടാനുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉത്തരം ആലോചിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് ഇതുവരെ കഴിയാത്ത ജീവിതത്തിന് വേണ്ടി നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന ഉറവിടങ്ങളുണ്ട് എന്ന് വിളിച്ചു പറയുവാൻ ദൈവത്തിന്റെ പ്രവാചകൻ ഇന്ന് രാത്രി എനിക്ക് നിയോഗമുണ്ട്. നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി അവൻ വെളിപ്പെടുത്തും. നിന്നെ ഉദ്ധരിക്കാൻ ദൈവശക്തിയുടെ വെളിപ്പാട് ഇന്ന് രാത്രി അവൻ ജീവത്തിന്റെ മേലയക്കും. കാറ്റുകളോട് കൽപ്പിക്കാൻ അവന് കഴിയും, മേഘങ്ങളോട് കൽപ്പിക്കാൻ അവന് കഴിയും, അഗ്നിയോട് കൽപ്പിക്കാൻ അവന് കഴിയും, മനുഷ്യരോട് കൽപ്പിക്കാൻ അവന് കഴിയും, ആകാശത്തോട് കൽപ്പിക്കാൻ അവന് കഴിയും, മഴയോട് കൽപ്പിക്കാൻ അവന് കഴിയും. He is God Almighty. അത്ഭുതമായ നാമത്തെ ഒരു നിമിഷം സ്തുതിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശ്വാസത്തോടെ ഒരു നിമിഷം ദൈവത്തിൽ സ്തോത്രം ചെയ്യൂ. രാത്രി ജീവത്തിന് മേൽ ദൈവത്തിന്റെ വിടുതൽ വരട്ടെ. ഓഴുക ആമേൻ. ജീവത്തിന്റെ മേൽ ആത്തരത്തിൽ വാഞ്ചിക്കുന്ന ജീവിതങ്ങൾ അത്ഭുതമായ ദൈവം പ്രവർത്തിക്കേണ്ടി വാഞ്ചിരിക്കുന്നത് വിശ്വാസത്തോടെ നിമിഷം സ്തോത്രം ചെയ്യൂ. ദൈവം ഇന്ന് രാത്രി പ്രവൃത്തി ചെയ്യുമെന്നത് ദൈവാത്മാവിന്റെ വെളിപ്പാടാണ്, ദൈവാത്മാവിന്റെ വാക്കാണ്. He is in this place. He is going to do it. ഹല്ലേലൂയ്യ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, ശക്തിയുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ തിരുസന്ധിയിൽ നിൽക്കുന്നു. ദൈവമേ, നിന്റെ വിടുതലിന്റെ അടുക്കൽ ഞങ്ങൾ നിൽക്കുന്നു, നിന്റെ ശക്തിയുടെ അടുക്കൽ ഞങ്ങൾ നിൽക്കുന്നു. സർവശക്തിയുള്ള ദൈവമേ, രാത്രി വിശ്വാസത്തോടെ തിരുമുൻപാകെ വരുന്ന അടിയങ്ങളെ ഇന്ന് രാത്രി തിക്കൻ പാർക്കണമേ.